السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഇസ്ലാമിലെ അദബുകൾ വിവരിക്കുന്ന ഒരു ചെറിയ കുറിപ്പാണ് നാം ഈ ദറസിൽ വിവരിക്കാറുള്ളത്. നാല് പ്രധാനപ്പെട്ട അദബുകളെ കുറിച്ചാണ് കഴിഞ്ഞ ദറസുകളിൽ നാം വിവരിച്ചത്. ഒന്നാമത്തേത് സലാം പറയുക എന്നതാണ്. രണ്ടാമത്തേത് സമ്മതം ചോദിക്കുക എന്നതാണ്. മൂന്നാമത്തേത് സംസാരവുമായി ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തേത് ഭക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. നാലാമത്തേത് സംസാരം അതിൽ പാലിക്കേണ്ട മര്യാദകളാണ്. അഞ്ചാമത്തെ മര്യാദ ഉറക്കവുമായി ബന്ധപ്പെട്ടതാണ്. എങ്ങനെയാണ് ഉറങ്ങേണ്ടത്, ഉറങ്ങുമ്പോൾ പാലിക്കേണ്ട അദബുകൾ എന്തെല്ലാമാണ്. അൽഖാമിസു ഇദാ അതൈത മദ്ജിഅക ഫതവദ്ദ. ഇദാ അതൈത മദ്ജിഅക, നീ ഉറങ്ങുന്ന സ്ഥലത്ത് എത്തിയാൽ അല്ലെങ്കിൽ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ, ഫതവദ്ദ, നീ വുദു എടുക്കണം. പൊതുവെ മദ്ജിഅ എന്ന് അറബിയിൽ പറയാറുള്ളത് രാത്രി ഉറങ്ങുന്ന സ്ഥലത്തിനാണ്. അവിടെ ഉദ്ദേശം പ്രധാനമായും രാത്രിയിലെ ഉറക്കമാണ്. ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് നീ വുദൂ ചെയ്യണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ കൽപ്പിച്ച കാര്യമാണ്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിനോട് അവിടുന്ന് പറഞ്ഞു, ഇദാ അതൈത മദ്ജിഅക ഫതവദ്ദഅ വുദൂഅക ലിസ്സലാ, നീ കിടക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ നിസ്കാരത്തിന് വുദു എടുക്കുന്നത് പോലെ വുദു എടുക്കണം. ഉറങ്ങുന്നതിന് മുൻപ് വുദു എടുക്കുക എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില പ്രത്യേക പ്രതിഫലങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യബീതു അലാ ദിക്റിൻ ത്വാഹിറൻ فَيَتَعَارُّ مِنَ اللَّيْلِ فَيَسْأَلَ اللَّهَ خَيْرًا مِنَ الدُّنْيَا وَالْآخِرَةِ إِلَّا أَعْطَاهُ إِيَّاهُ. ഒരു മനുഷ്യൻ അവന്റെ രാത്രിയിൽ ശുദ്ധിയുള്ള അവസ്ഥയിൽ കഴിച്ചുകൂട്ടിയാൽ, വുദു എടുത്ത് ഉറങ്ങുന്നതിന് വേണ്ടി വന്നു, എന്നാൽ فَيَتَعَارُّ مِنَ اللَّيْلِ, അവന് ഉറക്കം കിട്ടാതെ കിടക്കുകയാണ്, ഉറക്കം വരാതെ കിടക്കുകയാണ്, അതല്ലെങ്കിൽ ഉറങ്ങിയതിന് ശേഷം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുപോയി, അങ്ങനെ ഒരാൾ രാത്രിയിൽ വന്നെത്തിയാൽ, ഫയസ് അലുല്ലാഹ ഖൈറ മിന ദുനിയ വൽ ആഖിറ ഇല്ല അഅതാഹു ഇയാ, അങ്ങനെ കിടക്കുന്ന സന്ദർഭത്തിൽ അയാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ദുനിയാവിലെയോ ആഖിറത്തിലെയോ ഖൈറ് ലഭിക്കുന്നതിനു വേണ്ടി അയാൾ അള്ളാഹുവിനോട് തേടിയാൽ അത് അള്ളാഹു അവന് നൽകാതിരിക്കുകയില്ല. വുളു എടുത്ത് ഉറങ്ങാൻ കിടന്നു, ഉറക്കം കിട്ടാതെ കിടക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദുനിയാവിലെയോ ആഖിറത്തിലെയോ കാര്യമാകട്ടെ, അള്ളാഹു അവന് അത് നൽകാതിരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മൻ ബാത ത്വാഹിറൻ ബാത ഫീ ശിആരിഹി മലക്കുൻ, ആരെങ്കിലും
അവൻ രാത്രി വുദു എടുത്തുകൊണ്ടാണ് ഉറങ്ങുന്നത് എങ്കിൽ, രാത്രി കഴിച്ചു കൂട്ടുന്നത് എങ്കിൽ, ബാത ഫി ഷിആരിഹി മലക്ക്, അവന്റെ അരികിൽ തന്നെ ഒരു മലക്ക് ഇരിക്കുന്നതാണ്, ആ രാത്രിയിൽ അവനോടൊപ്പം ഒരു മലക്ക് ഉണ്ടാകുന്നതാണ്. فلم يستيقظ الا قال الملك اللهم اغفر لي عبدك فلان فانه بات طاهرا. ആ മനുഷ്യൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഈ മലക്ക് അവനു വേണ്ടി പ്രാർത്ഥിക്കും, അല്ലാഹുവേ ഈ മനുഷ്യൻ ശുദ്ധിയോടുകൂടിയാണ് കിടന്നുറങ്ങിയത്, അതുകൊണ്ട് റബ്ബേ നിന്റെ അടിമയായ ഇയാൾക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന് ഒരു മലക്ക് അവനു വേണ്ടി ദുആ ചെയ്യുന്നതാണ്. അപ്പോൾ ശുദ്ധിയിലായി ഉറങ്ങുക എന്നതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്ന രണ്ട് ഹദീസുകളാണിത്. ഇതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാബത്തുകാരൻ ഉറങ്ങുന്നതിന് മുൻപ് വുദു എടുക്കണമെന്ന് പ്രത്യേകം പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. നീ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ജനാബത്തിലായി, അങ്ങനെ കിടന്നുറങ്ങുന്നതിന് മുൻപ് കുളിക്കാൻ നീ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നീ വുദു ഇല്ലെങ്കിലും കിടക്കുക, ആ ഉറക്കത്തിൽ ചിലപ്പോൾ നീ മരിച്ചുപോയേക്കാം, ആ ഉറക്കത്തിൽ ചിലപ്പോൾ നീ മരിച്ചുപോയേക്കാം, അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുൻപ് വുദു എടുക്കണം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, كان النبي صلى الله عليه وسلم اذا اراد ان ينام وهو جنب غسل فرجه وتوضا للصلاه. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാബത്തുള്ള അവസ്ഥയിൽ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ അവിടുന്ന് തന്റെ ഗുഹ്യസ്ഥാനം കഴുകുകയും നിസ്കാരത്തിന് വേണ്ടി വുദു എടുക്കുന്നത് പോലെ വുദു എടുക്കുകയും ചെയ്യുമായിരുന്നു. ഇതാണ് ഒന്നാമത്തെ അദബ്, വുദു എടുത്തുകൊണ്ട് ഉറക്കത്തിലേക്ക് പോവുക. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, വനം അലാ ഷിഖിക്കൽ അയ്മൻ, നിന്റെ വലതുഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടാണ് കിടക്കേണ്ടത്, ഉറങ്ങുന്നത് വലതുഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ നേരത്തെ നാം പറഞ്ഞ ഹദീസിന്റെ ബാക്കിയിൽ അവിടുന്ന് പറഞ്ഞു, ഇദാ അതൈത മർജഅക ഫതവദ വുദുഅക ലിസ്സലാ വനം അലാ ഷിഖിക്കൽ അയ്മൻ. നീ വുദു എടുത്ത് ഉറങ്ങുന്നതിന് മുൻപ് വുദു എടുക്കുക, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വനം അലാ ഷിഖിക്കൽ അയ്മൻ, നിന്റെ വലതുഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് കിടക്കുക, അതായത് വലതുഭാഗം കിടക്കുന്ന ഭാഗത്ത് അതിൻ്റെ മുകളിൽ മനുഷ്യൻ കിടക്കുന്ന രൂപത്തിൽ അങ്ങനെയായിരിക്കണം കിടക്കേണ്ടത്. ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അവൈത ഇലാ ഫിറാഷിക വഅൻത ത്വാഹിറുൻ ഫതവസ്സദ് യമീനക, നീ വുദു എടുത്തുകൊണ്ട് കിടക്കാൻ പോവുക, അങ്ങനെ ശുദ്ധിയിൽ നീ കിടക്കുന്ന സന്ദർഭത്തിൽ നിന്റെ വലത് കൈ തലയണയാക്കി വെക്കുക, വലത് കൈ തലയണയാക്കി വെച്ചുകൊണ്ട് കിടക്കുക, നേരെ തല വെക്കാതെ, തലയണയിൽ വെക്കാതെ തലക്കും അതുപോലെ തന്നെ കിടക്കുന്ന സ്ഥാനത്തിനുമിടയിൽ വലതുകൈ ചേർത്ത് വെക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിൽപ്പെട്ടതാണ്. മാത്രമല്ല അവിടുന്ന് കിടക്കുന്ന സന്ദർഭത്തിൽ പൊതുവെ ഈ രൂപത്തിലാണ് കിടന്നിരുന്നത്, വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കും, അതോടൊപ്പം തൻ്റെ കൈ തലക്ക് താഴെ വെക്കുമായിരുന്നു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരാൾ വലതു ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടാണ് കിടന്നത്, പിന്നീട് ഉറക്കത്തിനിടയിൽ അയാൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞുപോയാൽ അതിൽ കുഴപ്പമില്ല, അതിൽ തെറ്റില്ല. കിടക്കുന്നതിൻ്റെ തുടക്കത്തിൽ വലതു ഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയിലുള്ളത്. വത്ലു ആയത്തൽ കുർസി മറത്തൻ, കിടക്കുന്നതിന് മുൻപ് ആയത്തുൽ കുർസി ഒരു തവണ പാരായണം ചെയ്യുക. പല ആളുകളും കിടക്കുന്ന സമയത്ത് പറയാറുള്ള പ്രശ്നങ്ങളിലൊന്നാണ് മോശമായ സ്വപ്നങ്ങൾ. മോശമായ സ്വപ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, വുദു എടുക്കുക, വുദു എടുത്തിട്ട് കിടക്കുക. രണ്ട്, ആയത്തുൽ കുർസി അർത്ഥം ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. അർത്ഥം ചിന്തിച്ചുകൊണ്ട് ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. ഏതൊരു ദിക്റും അതിന് ഇന്ന ശ്രേഷ്ഠതയുണ്ട്, ഇന്ന മഹത്വമുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് കേവലം നാവ് കൊണ്ടത് ചൊല്ലലല്ല, മറിച്ച് ആ പറയുന്ന ദിക്ർ അർത്ഥം അറിഞ്ഞുകൊണ്ട് ചൊല്ലുക എന്നതാണ്. അത് ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കി ആ ചൊല്ലുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് ചൊല്ലുക. പല ആളുകളും പറയാറുണ്ട് ഉറങ്ങുമ്പോൾ ഞാനിതൊക്കെ ചെയ്യും, പക്ഷേ ഉറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. നീ അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ചൊല്ലുക. തീർച്ചയായും ഉറക്കം ഈ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തമാകാൻ അത് കാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ സുദീർഘമായ ഒരു സംഭവം ഒരുക്കുന്ന ഹദീസാണത്, ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ആ ഹദീസിൽ إذا أويت إلى فراشك فقرأ آية الكرسي നീ നിന്റെ വിരിപ്പിലേക്ക് കിടക്കാൻ വേണ്ടി വന്നെത്തിയാൽ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. ഫലൻ യസാല മഅക മിനല്ലാഹി ഹാഫിദുൻ, അങ്ങനെ നീ കിടന്നാൽ നിന്നോടൊപ്പം നിന്നെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അള്ളാഹുവിൽ നിന്നുള്ള ഒരു സംരക്ഷകൻ ഉണ്ടായിരിക്കും. വലായ കറബുക ഷൈത്താനുൻ ഹത്താ തുസ്ബിഹ്, പകൽ നേരം പുലരുന്നതുവരെ നിന്റെ അരികിൽ പിശാജ് അടുത്തേക്ക് വരുന്നതല്ല. ഈ ഹദീസ് അതിൻ്റെ സുദീർഘമായ പിന്നൊരു സംഭവമുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സകാത്തിൻ്റെ മുതൽ സംരക്ഷിക്കുന്നതിനു വേണ്ടി കാവൽ നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ അരികിൽ ഒരു മോഷ്ടാവ് വരികയും അത് ആ മോഷ്ടാവ് ഈ പറഞ്ഞ കാര്യം അബൂ ഹുറൈറയോട് പറയുകയും ചെയ്താണ് സംഭവം. അതിൻ്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ സംഭവം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സദഖക വഹുവ കദൂബുൻ ഫഇന്നഹു ഷൈത്താൻ, നിന്റെ അരികിൽ വന്ന ആ കള്ളൻ അയാൾ ഷെയ്ത്താനായിരുന്നു, എന്നാൽ സദഖക, ഈ പറഞ്ഞത് ശരിയാണ്, അവൻ ഈ പറഞ്ഞ കാര്യം സത്യമാണ്. വഹുവ കദൂബ്, അവൻ അങ്ങേയറ്റം കളവ് പറയുന്നവനാണ്, എങ്കിൽ പോലും നിന്നോട് ഈ സന്ദർഭത്തിൽ പറഞ്ഞ ഈ കാര്യം അത് സത്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നാം ശ്രദ്ധിക്കേണ്ട സുന്നത്താണ്. മൂന്നാമത്തെ കാര്യം, ഉദു എടുക്കുക, വലത്തോട്ട് തിരിഞ്ഞു കിടക്കുക, ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. മൂന്നാമത്തെ അദബ്, നാലാമത്തെ കാര്യം, വജ്മഅ കഫൈക വഖറഅ ഫീഹിമ സൂറത്തൽ ഇഖ്ലാസ് വൽ മുഅവ്വിദതൈൻ, നിന്റെ രണ്ട് കൈപ്പത്തികൾ ചേർത്തു പിടിക്കുക. ഇജ്മഅ കഫൈക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, കൈയിൻ്റെ ഉൾഭാഗം മുഖത്തിന് നേരെ വരുന്ന രൂപത്തിൽ ഇങ്ങനെ കൈകൾ ചേർത്തു പിടിക്കുക, ഇങ്ങനല്ല, ഇങ്ങനെ ചേർത്തു പിടിക്കുക. വജ്മഅ കഫൈക, രണ്ട് കൈകൾ ഈ രൂപത്തിൽ ചേർത്തു പിടിക്കുക. എന്നിട്ട് ഈ രണ്ട് കൈകൾ ചേർത്തു പിടിച്ചുകൊണ്ട് ആയത്തുൽ സൂറത്തു അൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തു അന്നാസ്, ഈ മൂന്ന് സൂറത്തുകൾ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. ഖറഅ ഫീഹിമ, ഈ കൈയിലേക്ക് നോക്കിക്കൊണ്ട് പാരായണം ചെയ്യുക. അതിൽ പ്രാർത്ഥനയാണുള്ളത്. നിങ്ങൾക്കറിയാം സൂറത്തുൽ ഇഖ്ലാസ് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു, സൂറത്തു അൽ ഫലഖും സൂറത്തു അന്നാസും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം മുഴുവൻ പ്രാർത്ഥനയാണ്. ഈ സൂറത്തുകൾ പാരായണം ചെയ്യുക. വൻഫുസ് ഫീഹിമ, എന്നിട്ട് പാരായണം ചെയ്ത ശേഷം നിന്റെ കയ്യിലേക്ക് നീ ഊതുക. അറബിയിൽ നഫ്സ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ചെറുതായി തുപ്പലം കലർന്ന രൂപത്തിൽ ഊതുന്നതിനാണ്. ചെറിയ തുപ്പലം ഊത്തിനോടൊപ്പം കയ്യിൻ്റെ ഉള്ളിലേക്ക് എത്തുന്ന രൂപത്തിൽ ഊതുന്നതിനാണ് നഫസ എന്ന വാക്ക് അറബിയിൽ ഉപയോഗിക്കുക. വൻഫുസ് ഫീഹിമ, ഈ മൂന്ന് സൂറത്തുകൾ ഓതിയിട്ട് കയ്യിലേക്ക് ഇങ്ങനെ ഊതുക. തുപ്പലുമല്ല, എന്നാൽ പൂർണ്ണമായും ഊത്തു മാത്രമല്ല, കേവലം വായു മാത്രം വരുന്ന രൂപത്തിൽ, മറിച്ച് ഇങ്ങനെ കാറ്റുമുണ്ട്, അതോടൊപ്പം ചെറിയ തുപ്പലത്തിൻ്റെ തരി അതിൽ ഉണ്ടായിരിക്കും. വൻഫുസ് ഫീഹിമ, അങ്ങനെ ഈ രണ്ട് കൈയിലും ഇത് ഓതിയതിന് ശേഷം നീ നഫ്സ് നടത്തുക. വംസഹ് ബിഹിമാ മസ്തതഅത മിൻ ജസദിക്, ഈ രണ്ട് കൈകളും കൊണ്ട് ശരീരത്തിൽ നിനക്ക് സാധിക്കുന്നിടമെല്ലാം തടവുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താണ്. ഈ പറഞ്ഞ രൂപം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അതുപോലെ വന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഈ സൂറത്തുകൾ ഓതിയതിന് ശേഷം ثم يمسح بهما ما استطاع من جسده, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ രണ്ട് കൈകളും കൊണ്ട് ശരീരത്തിൽ സാധിക്കുന്നിടത്തെല്ലാം തടവുമായിരുന്നു. يبدا بهما على راسه ووجهه وما اقبل من جسده, അവിടുന്ന് ആരംഭിക്കുക തന്റെ മുഖത്തിൽ നിന്നാണ്. തന്റെ മുഖത്തിൽ നിന്ന് അവിടുന്ന് ആരംഭിക്കും, മുഖവും തലയും തടവിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിക്കും. ഒമാ അക്ബല മിൻ ജസദി, പിന്നെ ശരീരത്തിൻ്റെ മുൻഭാഗങ്ങൾ അവിടുന്ന് തടവും. അപ്പോൾ കൈയുകൊണ്ട് ഒരാൾക്ക് പ്രയാസമില്ലാതെ എത്താവുന്ന സ്ഥലത്ത് തടവിയാൽ മതി. ചില ആളുകൾ കാലൊക്കെ വലിച്ചടുപ്പിച്ച് കാലിൻ്റെ അടി വരെ, അങ്ങനെ തടവേണ്ടതില്ല. അത് അനാവശ്യമായ പ്രയാസപ്പെടലാണ്, അതിൻ്റെ ആവശ്യമില്ല. മറിച്ച് എൻ്റെ കൈകൊണ്ട് നിനക്ക് എവിടെയാണോ എത്തുന്നത് അത്ര തടവിയാലും മതി. ഇവിടെ ഇങ്ങനെ തടവ, തല തടവ, ഇവിടെ കൈ എത്താത്ത സ്ഥലം ബാക്കിലൊക്കെ തട വേണ്ടതില്ല. ഇത്രയുമാണ് ഈ പറഞ്ഞ സുന്നത്ത്. തഫ്അലു ദാലിക സലാസൻ, ഈ പറഞ്ഞ കാര്യം മൂന്ന് തവണ ചെയ്യണം. ഈ പറഞ്ഞ കാര്യം മൂന്ന് തവണ ചെയ്യണം. മൂന്ന് തവണ എങ്ങനെ ചെയ്യണം? ഒരു തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക, ഫലഖ് ഓതുക, നാസ് ഓതുക, ഊത എന്നിട്ട് തടവ്. വീണ്ടും ഇഖ്ലാസ് ഓത, വീണ്ടും ഫലഖ് ഓത, വീണ്ടും നാസ് ഓത, വീണ്ടും ഊത, വീണ്ടും തടവ്. ഇങ്ങനെ മൂന്ന് തവണ ഓതി ശരീരത്തിൽ തടവണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച രൂപം. ഇതാണ് ഉറക്കത്തിൻ്റെ മര്യാദ. അല്ല, ഒറ്റ തടവ്, ഒരു തടവിൽ പക്ഷേ മൂന്ന് തവണയായി. ഒരു തവണ ഓത, അങ്ങനെ ഒരു തവണ തടവുക, മൂന്ന് തവണ തടവേണ്ടതില്ല. ഇഖ്ലാസ്, ഫലഖ്, നാസ്, ഓത, ഊത, തടവ ഒരു തവണ, പിന്നെ വീണ്ടും ഓത, ഇഖ്ലാസ്, ഫലഖ്, നാസ്, ഊതുക, ഒരു തവണ കൂടി തടവ്. മൊത്തം തടവുന്നത് മൂന്ന് തവണയായിരിക്കും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതാണ് ഉറക്കത്തിൻ്റെ പ്രധാന മര്യാദകൾ. ഇതല്ലാതെയും അദബുകൾ, ഉറക്കത്തിൽ പാലിക്കേണ്ട അദബുകൾ വേറെയുമുണ്ട്. പക്ഷെ ഇത് പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കുട്ടികളെ ഏറ്റവും ചുരുങ്ങിയത് ഇതെങ്കിലും നിങ്ങൾ പഠിപ്പിച്ചെടുക്കണം. നമ്മളും ഈ പറഞ്ഞ അദബുകളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് പാലിക്കുക. ഇതല്ലാതെ ദിക്റുകളുണ്ട്. ബിസ്മിക റബ്ബി വദഅ്തു ജംബി, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക, ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ദിക്റുകൾ വേറെയുണ്ട്. അത് ഒരാൾ അധികരിപ്പിച്ചാൽ നന്മക്ക് മുകളിൽ നന്മയാണ്, അൽഹംദുലില്ലാ. എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് ഇതെങ്കിലും നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ആറാമത്തെ മര്യാദ തുമ്മുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അസ്സാദിസു, ആറാമത്തെ കാര്യം, ഇദാ അതസ്ത ഫഗത്തി വജ്ഹക ബിയദിക ബിസൗബിക, നീ തുമ്മുകയാണ് എങ്കിൽ, ഫഗത്തി വജ്ഹക, നിന്റെ മുഖം നീ പൊത്തിപ്പിടിക്കണം. മുഖം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വായ, വായ പൊത്തിപ്പിടിക്കണം. ബിയദിക, ഒന്നല്ലെങ്കിൽ നിന്റെ കൈ കൊണ്ട് പൊത്തിപ്പിടിക്കുക, ഔ ബിസൗബിക, അതല്ലെങ്കിൽ നിന്റെ വസ്ത്രം കൊണ്ട് പൊത്തിപ്പിടിക്കുക. ഏറ്റവും നല്ലത് വസ്ത്രമാണ്. കാരണം വസ്ത്രമാണ് എങ്കിൽ മൂക്കും വായും ഒരുമിച്ച് പൊത്തിപ്പിടിക്കാൻ പൊതുവെ സാധിക്കും. ഇല്ലെങ്കിൽ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പൊത്തിപ്പിടിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഈ കാര്യം അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇദാ അതസ്ത ഫഗത്തി വജ്ഹക ബിയദിക ഔ ബിസൗബിക, നീ തുമ്മുന്ന സന്ദർഭത്തിൽ നിന്റെ മുഖം നിന്റെ കൈകൾ കൊണ്ടോ അതല്ലെങ്കിൽ വസ്ത്രം കൊണ്ടോ മൂടേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, കാന ഇദാ അതസ ഗത്ത വജ്ഹഹു ബിയദിഹി ഔ ബിസൗബിഹി വഗദ്ദ ബിഹാ സൗതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തുമ്മുന്ന സന്ദർഭത്തിൽ തൻ്റെ മുഖം കൈകൊണ്ടോ അതല്ലെങ്കിൽ വസ്ത്രം കൊണ്ടോ മൂടിപ്പിടിക്കുമായിരുന്നു. വഗദ്ദ ബിഹാ സൗതുഹു, അങ്ങനെ തുമ്മലിൻ്റെ ശബ്ദം അവിടുന്ന് കുറക്കുമായിരുന്നു, മൂടിവെക്കുമായിരുന്നു. ഉച്ചത്തിൽ തുമ്മുക എന്നത് ഒഴിവാക്കേണ്ടതാണ്. തുമ്മുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. എന്തിനാണ് ഇങ്ങനെ ഒരാൾ തുമ്മുന്ന സമയത്ത് ഇത് മൂടി പിടിക്കുന്നത്? പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ. ഒന്നാമത്തെ കാര്യം, ചിലപ്പോൾ അവൻ്റെ വായിൽ നിന്നോ മൂക്കിൽ നിന്നോ പുറത്തു വരുന്ന വൃത്തികേട് അത് അവൻ്റെ ശരീരത്തിലോ മറ്റൊക്കെ പരക്കാം. അവനൊറ്റക്കാണെങ്കിൽ പോലും ഒത്തിപ്പിടിക്കണം. വേറെ ആളുകളുള്ള സമയത്ത് കൂടുതൽ ഗൗരവമുള്ളത്. പക്ഷെ ഒറ്റക്കാണെങ്കിൽ പോലും പൊത്തിപ്പിടിക്കുക. അതെന്താ, പൊത്തിപ്പിടിച്ചിട്ടില്ലെങ്കിൽ ഇതെല്ലായിടത്തും പരക്കും. അവൻ്റെ വസ്ത്രത്തിലും അവനിരിക്കുന്ന ചുറ്റുപാടിലും ഒക്കെ അത് പരക്കും. രണ്ടാമത്തെ കാര്യം, പൊത്തിപ്പിടിച്ചാൽ ചിലപ്പോൾ തുമ്മുന്ന സമയത്ത് ഒരാൾക്ക് കാണുന്നത് അറപ്പുണ്ടാക്കുന്ന കാര്യം വായിൽ നിന്ന് പുറത്തു വന്നേക്കാം, അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് പുറത്തു വന്നേക്കാം. അപ്പോൾ അത് മറ്റൊരാൾ കാണുന്നത് പ്രയാസകരമാണ്. അത് മറച്ചു പിടിക്കുക എന്നത് ഈ പറഞ്ഞ രൂപം കൊണ്ട് സാധിക്കും. അപ്പോൾ നിസ്കാരത്തിലൊക്കെ സാധിക്കുമെങ്കിൽ നമ്മളെ കയ്യിൽ എന്തെങ്കിലും വെക്കുക, പ്രത്യേകിച്ച് കഫം പുറത്തു വന്നേക്കാം. അറബികൾ പൊതുവെ പിന്നെ വല്ല ടിഷ്യൂ പേപ്പറോ മറ്റോ ഉണ്ട് എങ്കിൽ അതിലേക്ക് തുപ്പി വെക്കും, എന്നിട്ട് അത് പോക്കറ്റിൽ ഇടും, ചുരുട്ടി മടക്കിയിട്ട് നിസ്കാരം കഴിഞ്ഞാൽ അത് പുറത്തേക്ക് കളയും. അല്ലെങ്കിൽ നിസ്കാരത്തിൽ ഇത് പുറത്തു വന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കയ്യിലായി കഴിഞ്ഞാൽ നമുക്ക് കൈ പിടിക്കാൻ പറ്റില്ല. വായിൽ തന്നെ വന്നാൽ അത് ഇറക്കുക എന്നത് ശരീരത്തിന് നല്ലതല്ല. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തുമ്മുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള നിഅമത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ ഉതാസ്, അല്ലാഹു തുമ്മൽ ഇഷ്ടപ്പെടുന്നുണ്ട്. വയക്റഹു തസാഉബ്, കൂട്ടുവായി ഇടുക എന്നത് അവൻ വെറുക്കുന്നുണ്ട്. തുമ്മുക എന്നത് പൊതുവെ നിഅമത്താണ്. രണ്ട് കാരണങ്ങൾ നമുക്ക് പെട്ടെന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. ഒന്ന്, ശരീരത്തിലുള്ള മോശമായ കാര്യങ്ങൾ പുറത്തു പോകാൻ ഇത് സഹായകമാണ്. മൂക്കിലും മറ്റൊക്കെ തടഞ്ഞു നിൽക്കുന്നത് പുറത്തേക്ക് പോകും. രണ്ട്, തുമ്മിക്കഴിഞ്ഞാൽ ശരീരത്തിന് ഇളക്കം കിട്ടി, ഒരു ഉന്മേഷം കിട്ടി. എന്നാൽ തുമ്മുക എന്നതിന് വിരുദ്ധമാണ്, നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് പണിയാണ് കൂട്ടുവായി കൊണ്ട് സംഭവിക്കുന്നത്. അത് കൂടുതൽ മടിയിലേക്കാണ്. കാരണം പൊതുവെ കൂട്ടുവായി വരുന്നതാകട്ടെ മടിഞ്ഞിരുന്നത് കൊണ്ടാണ്. എന്നാൽ ഈ ഭക്ഷണം നന്നായി കഴിച്ചു വയറ് നിറച്ചു, ഇങ്ങനത്തെ സന്ദർഭത്തിലാണ് കൂട്ടുവായി വരാം. ഒരു മനുഷ്യൻ കൂടുതൽ നിഅമത്തുകളിൽ വല്ലാതെ വ്യാപൃതനായാലാണ് ഇയാൾക്ക് കൂട്ടുവായി പൊതുവെ വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല തുമ്മുന്നതിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നാൽ അവൻ കൂട്ടുവായി ഇടുന്നതിനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഹദീസിൽ വന്നതായി കാണാം. തുമ്മുന്ന സമയത്ത് ഒന്നാമത്തെ മര്യാദ, രണ്ടാമത്തെ കാര്യം മുഹമ്മദില്ലാ, തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അവിടുന്ന് പറഞ്ഞു, ഇദാ അഅതസ അഹദുക്കും ഫലിയഖുൽ അൽഹംദുലില്ലാ, നിങ്ങളിൽ ആരെങ്കിലും തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയുക. തുമ്മുന്ന സന്ദർഭത്തിൽ അൽഹംദുലില്ലാ എന്ന വാക്ക് ഹദീസിൽ വന്നിട്ടുണ്ട്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന വാക്ക് വന്നിട്ടുണ്ട്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഈ മൂന്ന് വാക്കുകളും തുമ്മുന്നതിൻ്റെ ശേഷം ഉള്ള ഹംദിൻ്റെ രൂപമായി വന്നിട്ടുണ്ട്. ഈ മൂന്ന് നമുക്ക് പറയാം. മൂന്നും പറയുന്നത് ഒരുമിച്ചല്ല, ഒരു തവണ തുമ്മ അൽഹംദുലില്ലാ, ഒരു തവണ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഒരു തവണ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ സന്ദർഭത്തിലും അല്ലാഹുവിനാണ് സർവസ്തുതി. ഈ മൂന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. തുമ്മുന്നതിന് ശേഷമുള്ള ഹംദ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തിന് അത് നൽകുന്ന ഉന്മേഷം ഉണ്ട്, അതുപോലെ ശരീരത്തിലെ വൃത്തികേട് പുറത്തു കളയാനത് കാരണമാണ്. അതുപോലെ തന്നെ ഇബ്നു ഖയ്യിം റഹിമഹുള്ളാ അദ്ദേഹം പറഞ്ഞു, തുമ്മുക എന്നത് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭൂമി കുലുക്കം ഏതുപോലെയാണോ അതുപോലെയാണ് ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം തുമ്മുക എന്നത്. ശരീരം ഒന്നാകെയാണ് ഇളകുന്നത്, ശരീരത്തിലെ എല്ലാ ഭാഗവും ഇളകിയത് നമുക്ക് ശരിക്കും മനസ്സിലാവും. ഈ ഇളക്കത്തിന് ശേഷം അത് ചേർന്നു നിൽക്കുന്നു എന്നത് വലിയ നിഅമത്താണ്. നമ്മൾ പല ആളുകളുടെയും കഥകൾ കേൾക്കാറുണ്ട്, നല്ലപോലെ ജീവിച്ചിരുന്ന ആളാണ്, ഒരു നരമ്പ് ഒന്നങ്ങ് തെറ്റിയതാണ്, അയാൾ അതോടുകൂടി കിടപ്പിലായി. ശരീരം ഈ രൂപത്തിൽ ആകെ പ്രകമ്പനം ബാധിച്ചതിന് ശേഷം അത് തിരിച്ച് പഴയ രൂപത്തിൽ തന്നെ ഒത്തുചേർന്നു എന്നത് അല്ലാഹു ചെയ്യുന്ന നിഅമത്താണ്. അതുകൊണ്ട് ആ സന്ദർഭത്തിന് യോജിച്ച ദിക്റാണ് അൽഹംദുലില്ലാ എന്ന ദിക്ർ. إذا عطست فغطي وجهك بيدك وبثوبك واحمد الله فإن شمتك أحد فقال يرحمك الله فقل يهديكم الله ويصلح بالك. നീ തുമ്മിയതിനു ശേഷം അൽഹംദുലില്ലാഹ് എന്നു പറഞ്ഞാൽ അത് കേൾക്കുന്നവൻ يرحمك الله എന്നു പറയണം. അത് ഒരു മുസ്ലിമിനോടുള്ള ബാധ്യതയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിം, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യത ആറ് കാര്യങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, തശ്മീതുൽ ആതിസ്, തുമ്മിയവൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അവനോട് യർഹമുക്കല്ലാ എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനോടുള്ള ബാധ്യതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദിക്ർ യർഹമുക്കല്ലാഹ് എന്ന് പറയൽ ചില പണ്ഡിതന്മാർ വാജിബാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയൊരു ഭാഗം പണ്ഡിതന്മാർക്ക് അത് വാജിബാണെന്ന് അഭിപ്രായമുണ്ട്. ഒരാൾ നമ്മുടെ അരികിലിരുന്ന് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ തുമ്മിയതിനു ശേഷം യർഹമുക്കല്ലാഹ് എന്ന് നീ ഇത് കേട്ടാൽ പറയൽ വാജിബാണ് എന്ന് പണ്ഡിതന്മാരിൽ അനേകം പേർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ശ്രദ്ധിക്കുക, ഒരാൾ തുമ്മി അൽഹംദുലില്ലാഹ് എന്ന് അയാൾ പറഞ്ഞിട്ടില്ല എങ്കിൽ അയാളോട് യർഹമുക്കല്ലാഹ് എന്ന് പറയേണ്ടതില്ല. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ രണ്ടാളുകൾ തുമ്മി, അതിലൊരാൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അപ്പൊ അവിടുന്ന് പറഞ്ഞു യർഹമുക്കല്ലാഹ്. വേറെ ഒരാൾ തുമ്മിയപ്പോൾ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഒരു പിതാവും മകനുമായിരുന്നു അത്. പിതാവ് അൽഹംദുലില്ല എന്ന് പറഞ്ഞു, മകൻ അത് പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ തുമ്മിയപ്പോൾ അങ്ങ് അൽഹംദുലില്ല എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ അർഹമുക്കല്ല എന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ മകൻ തുമ്മിയപ്പോൾ അവനോട് നിങ്ങളൊന്നും പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദ ഹമീദല്ലാഹ്, ഇവൻ ഇന്നാൾ ഇയാൾ നീ തുമ്മിയപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? അൽഹംദുലില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വലം തഹ്മദില്ല, എന്നാൽ രണ്ടാമത്തൊരു വ്യക്തി അയാൾ അൽഹംദുലില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഹദീസ് വേറെ രൂപത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരാൾ തുമ്മിയാൽ അൽഹംദുലില്ല എന്ന് പറഞ്ഞാൽ അർഹമുക്കല്ലാന്ന് പറഞ്ഞാൽ മതി. പറയിപ്പിക്കേണ്ടതില്ല, കുട്ടികളാണ് എങ്കിൽ ഒഴികെ, അതല്ലെങ്കിൽ അയാൾ മറന്നതാണ് എന്ന് തോന്നിയാൽ ഒഴികെ. അതല്ലാതെ ഒരാൾ തുമ്മിയാൽ ആ അൽഹംദുലില്ല എന്ന് പറയുന്നത് പറയേണ്ടതില്ല. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹംദുലില്ല എന്ന് പറയാൻ അവരോട് പ്രത്യേകം കൽപ്പിച്ചിട്ടില്ല. ഒരാൾ മറന്നതാണ് എന്ന് തോന്നിയാൽ, അതല്ലെങ്കിൽ കുട്ടികളാണ്, അവരെ ഈ അദബ് പഠിപ്പിക്കണമെന്ന് നമുക്കുണ്ട് എങ്കിൽ ഒഴികെ എന്ത് ചെയ്യേണ്ടതില്ല, അത് പറയേണ്ടതില്ല. ചെറിയ കുട്ടികൾ തുമ്മിയാൽ എന്ത് ചെയ്യണം? ഒന്നും പറയാത്ത കുട്ടികൾ, ഒന്നും ഉച്ചരിക്കാത്ത കുട്ടികൾ. ചില ഉലമാക്കൾ പറഞ്ഞു, ചെറിയ കുട്ടികൾ തുമ്മിയാൽ രക്ഷിതാക്കൾ അവരുടെ വലിയാണ്, അവർക്ക് അൽഹംദുലില്ല എന്ന് പറയാം. ചിലർ പറഞ്ഞു അൽഹംദുലില്ല എന്ന് പറയേണ്ടതില്ല, യർഹമുക്കല്ലാ എന്ന് പറയാം. എന്റെ അഭിപ്രായങ്ങളുമുണ്ട്. എന്തായാലും കുട്ടികൾ തുമ്മിയാൽ ഈ പറഞ്ഞ വാക്കുകളിൽ ഏതെങ്കിലും ഒന്ന് പറയാവുന്നതാണ്. ഒരാൾ ഒരു തവണ തുമ്മി, രണ്ടാമത്തെ തവണ തുമ്മി, മൂന്നാമത്തെ തവണയും തുമ്മി, ഒരാൾ ഒരൊറ്റ മജ്ലിസിൽ ഒരൊറ്റ സദസ്സിൽ മൂന്ന് തവണ തുടർച്ചയായി തുമ്മിയാൽ രണ്ട് തവണ അൽഹംദുലില്ല എന്ന് പറഞ്ഞാൽ അർഹമുക്കല്ലാ എന്ന് മറുപടി പറയാം. മൂന്നാമത്തെ തവണ അയാൾ തുമ്മിയാൽ പിന്നീട് അർഹമുക്കല്ലാ എന്ന് പറയുന്നത് അവസാനിപ്പിക്കാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരാൾ തുമ്മി അൽഹംദുലില്ല എന്ന് പറഞ്ഞു, അവിടുന്ന് പറയാം അർഹമുക്കല്ലാ. രണ്ടാമത്തെ തവണയും തുമ്മി അൽഹംദുലില്ല അർഹമുക്കല്ലാ. മൂന്നാമത്തെ തവണ തുമ്മിയപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മസ്കൂം, നിനക്ക് ജലദോഷമുണ്ട് അല്ലേ എന്ന് അവിടുന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾക്ക് ജലദോഷമുള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെ സ്ഥിരമായി തുമ്മുന്നത്, ധാരാളമായി തുമ്മുന്നത്. ഒരാൾ ധാരാളമായി തുമ്മിയാൽ രണ്ട് തവണയാണ് പറയേണ്ടത് ബാധ്യതയുള്ളൂ, മൂന്നാമത്തെ തവണ മുതൽ പറയേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഷമ്മതുൽ ആത്തസു സലാസൻ, തുമ്മുന്നയാൽ അയാൾക്ക് മൂന്ന് തവണ, അഫ്വാൻ, ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ട് തവണ എന്നാണ്, യുഷമ്മതുൽ ആത്തസു സലാസൻ, ഒരാൾ തുമ്മിയാൽ മൂന്ന് തവണ അയാൾക്ക് തശ്മീത്തു പറയാം, അർഹമുക്കല്ലാ എന്ന് പറയാം. ഫമാ സാദ ഫഹുവ മസ്കൂം, മൂന്നിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് ജലദോഷമാണ്, അത് പിന്നീട് ഈ പറഞ്ഞ ഇർഹമുക്കല്ലാ എന്ന വാക്ക് പറയേണ്ടതില്ല. ഇർഹമുക്കല്ലാ എന്ന് ഒരാൾ നമ്മളോട് പറഞ്ഞാൽ, നമ്മൾ തുമ്മി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, ഒരാൾ ഇർഹമുക്കല്ലാ എന്ന് പറഞ്ഞാൽ നമ്മൾ അയാളോട് പറയേണ്ടത് എന്താ, യഹദീകുമുല്ലാഹു വയുസ്ലിഹു ബാലകും, യഹദീകുമുല്ലാഹു, അല്ലാഹു നിനക്ക് ഹിദായത്ത് നൽകട്ടെ, വയുസ്ലിഹു ബാലകും, അല്ലാഹു നിന്റെ അവസ്ഥ നന്നാക്കട്ടെ, അതാണ് അതിന്റെ അർത്ഥം. യഹദീകുമുല്ലാഹു എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്ക് ഹിദായത്ത് നൽകട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. വയുസ്ലിഹു ബാലകും എന്ന് പറഞ്ഞാൽ അല്ലാഹു നിന്റെ അവസ്ഥ നന്നാക്കട്ടെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ പഠിപ്പിച്ച കാര്യമാണ്. ഇതാണ് തുമ്മുന്നതുമായി ബന്ധപ്പെട്ട മര്യാദകൾ. ഇതല്ലാതെ വിശദമായി പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ചർച്ച ചെയ്ത മസായിലുകൾ ധാരാളമുണ്ട്. പക്ഷേ ഇത്രയും ചുരുക്കമാണ്, ഇതൊക്കെ ബേസിക് മര്യാദകളാണ്, ശരി, നമ്മളിപ്പോൾ പഠിക്കാം. ഏഴാമത്തെ കാര്യം, അസ്സാബിഉ, ഏഴാമത്തെ മര്യാദ, കൂട്ടുവായി നിനക്ക് സാധിക്കുന്നിടത്തോളം നീ തടഞ്ഞു പിടിക്കുക. റുദ്ദ എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക എന്ന്, തടഞ്ഞു വെക്കുക. തസാഉബ് എന്ന് പറഞ്ഞാൽ കൂട്ടുവായ, നിനക്ക് സാധിക്കുന്നിടത്തോളം കൂട്ടുവായി നീ തടഞ്ഞു പിടിക്കുക. ഉലമാക്കൾ പറഞ്ഞു, ഒരാൾക്ക് ചുണ്ടു കൂട്ടി പിടിച്ചുകൊണ്ട് കൂട്ടുവായി തടയാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ തടഞ്ഞു വെക്കുക. അതിനേക്കാൾ ശക്തമായതാണ് എങ്കിലോ വായ കൊത്തിപ്പിടിക്കുക, കൈകൊണ്ട് വായ കൊത്തിപ്പിടിക്കുക. ഇങ്ങനെ കൂട്ടുവായി വന്നാൽ അത് തടഞ്ഞു പിടിക്കണം. വഅംസിക് ബിയദിക അലാ ഫീക, നിന്റെ വായ അതുകൊണ്ട് നിന്റെ അഫ്വാൻ, നിന്റെ കൈയെ അതുകൊണ്ട് നിന്റെ വായ നീ പിടിച്ചു വെക്കുക. വലാ തഖുൽ ആ, ഒരിക്കലും കൂട്ടുവായി ഇടുമ്പോൾ പുറത്തേക്ക് ശബ്ദം കേൾക്കുന്ന രൂപത്തിൽ ആ എന്ന് പറയരുത്, ആളുകളുടെ ശബ്ദം പുറത്തേക്ക് കേൾക്കരുത്. കൂട്ടുവായി പൊതുവെ വെറുക്കപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നിങ്ങൾ നേരത്തെ കേട്ടു, വയക്റഹു അത്തസാഉബ്, അല്ലാഹു സുബ്ഹാനഹു വതആല കോട്ടുവായി വെറുക്കുന്നുണ്ട്. എന്നാൽ നിസ്കാരത്തിൽ അത് കൂടുതൽ വെറുക്കപ്പെട്ടതാണ്. നിസ്കാരത്തിൽ കോട്ടുവായി ഇടുക എന്നത് കൂടുതൽ വെറുക്കപ്പെട്ടതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തസാഉബ് മിനശ്ശൈത്താൻ, കോട്ടുവായി പിശാചിൽ നിന്നുള്ളതാണ്. ഫഇദാ തസാഅബ അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും കോട്ടുവായിട്ടാൽ, ചില ഹദീസുകൾ ചില റിവായത്തുകൾ ഫഇദാ തസാഅബ അഹദുക്കും ഫിസ്സലാ, നിങ്ങളിൽ ആരെങ്കിലും നിസ്കാരത്തിൽ കോട്ടുവായിട്ടാൽ, ഫലിയഖ്ളിം മസ്തതാ, അവന് സാധിക്കുന്നിടത്തോളം അവനത് പിടിച്ചു വെക്കട്ടെ, കോട്ടുവായി പുറത്തേക്ക് വരാതെ അവൻ പിടിച്ചു വെക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അവിടുന്ന് പറഞ്ഞു, ഇദാ തസാഅബ അഹദുക്കും ഫലിയുംസിക് ബിയദിഹി, നിങ്ങൾ ആരെങ്കിലും കോട്ടുവായിട്ടാൽ അവന്റെ കൈകൊണ്ട് അവനത് പിടിച്ചു വെക്കട്ടെ. അപ്പോൾ നവവി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, സാധിക്കുമെങ്കിൽ വായ കൂട്ടിപ്പിടിക്കാം, പക്ഷെ അതിൽ കടുത്തതാണ് കോട്ടുവായെങ്കിൽ അത് കൈകൊണ്ട് പിടിച്ചു വെക്കുക. അവൻ വായ തുറന്നു വച്ചാൽ പിശാജ് അതിലൂടെ പ്രവേശിക്കുന്നതാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ വഹീന്റെ ഭാഗമെന്ന് സ്വാമി അറിയിച്ചതാണ്. അതുപോലെ വിശ്വസിക്കുക എന്നതല്ലാതെ അത് ചോദ്യം ചെയ്യുക എന്നത് ശരിയല്ല. ഈ അഊദു പറയുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടില്ല. അഊദു പറയാന്നല്ല, പിടിച്ചു വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ചില ആളുകൾ ഒന്ന് അഊദു പറയാന്നുള്ള ഹദീസിൽ വന്നിട്ടില്ല എന്ന് മാത്രം, വേറെ ചില ആളുകൾ കൂട്ടുവായി ഇട്ടുകൊണ്ട് അഊദു പറയുന്നതാണ്, ആ എങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ടാവും എന്നിട്ട് അതിൻ്റെ ഒപ്പം അങ്ങനെ പറയുന്നതാണ്, അത് ശരിയല്ല, അങ്ങനെ പറയാൻ പാടില്ല. മറിച്ച് പിടിച്ചു വെക്കുക, അതാണ് ചെയ്യേണ്ടത്, കൂട്ടുവായി പുറത്തേക്ക് വരുത്താൻ പാടില്ല. വല ചപ്പുൽ, നീ ഒരിക്കലും കൂട്ടുവായി ഇടുമ്പോൾ പുറത്തേക്ക് ശബ്ദമുണ്ടാക്കരുത്. ഇത് കൂട്ടുവായി ഇടുന്നതിൻ്റെ ഏറ്റവും മോശമായ രൂപമാണ്, പുറത്തേക്ക് ശബ്ദം വരിക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, വഇദാ ഖാലഹ ളഹിക ശൈത്താനു മിൻഹു, ഒരുത്തൻ കൂട്ടുവായി ഇടുമ്പോൾ ഇങ്ങനെ ശബ്ദമുണ്ടാക്കിയാൽ പിശാജ് അവനെ നോക്കിച്ചിരിക്കുന്നതാണ്. കാരണം അവനൊരു ഒരു മുസ്ലിം എപ്പോഴും അവൻ്റെ ചലനങ്ങളും അവൻ്റെ നിശ്ചലതകളും അവൻ വെറുതെ ഇരിക്കുന്ന അവൻ നടക്കുന്നതുമൊക്കെ അതിനൊരു ഭംഗി ഉണ്ടായിരിക്കണം. ആ ഭംഗി നഷ്ടപ്പെടുന്ന അവസരങ്ങൾ അവനൊരു പരിഹാസ്യനാവുന്ന ഏതൊരവസ്ഥയും അവനെ സംബന്ധിച്ചിടത്തോളം മോശമായ കാര്യമാണ്. ഒരു മുസ്ലിം അവൻ ഏറ്റവും നല്ല ചിത്രത്തിലാണ്, ഏറ്റവും നല്ല രൂപത്തിലാണ് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. ഇന്നല്ലാഹു ജമീലുൻ ഹബ്ബുൽ ജമാൽ, അള്ളാഹു ഭംഗിയുള്ളവനാണ്, ഭംഗി ഇഷ്ടപ്പെടുന്നുണ്ട്. അവൻ്റെ രൂപം മര്യാദയ്ക്ക് കോലത്തിലാക്കുക എന്നുള്ളത് അവൻ യോജിച്ചതല്ല. ഈ കാലത്ത് ചില ആളുകൾ മൊബൈലിലും മറ്റൊക്കെ ചെയ്യുന്നത് എന്നാലോചിച്ച് നോക്കും, നിങ്ങൾ കൂട്ടുവായിനേക്കാൾ മോശം നടക്കും. ഒരു ജാതി കോലാക്ക മനുഷ്യൻ്റെ അള്ളാഹു നൽകിയ നിഅമത്താണിത് ശരീരം എന്നുള്ളത്. അതിൻ്റെ കോലം മോശമാക്കുക എന്നത് അവൻ തന്ന നിഅമത്തിനെ നിഷേധിക്കലാണ്, ശരിയല്ല. ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ അവൻ്റെ കോലം വികൃതമാകുന്നു എന്നതുകൊണ്ടാണ് പിശാജ് അവിടെ ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് അത് അറിയിച്ചത്. ഈ സന്ദർഭം നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഇതാണ് ഏഴാമത്തെ മര്യാദ. എട്ടാമത്തെ കാര്യം മജ്ലിസിൽ പാലിക്കേണ്ട, ഒരു സദസ്സിൽ പാലിക്കേണ്ട മര്യാദകളാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൻ്റെ മര്യാദകളായി ധാരാളം കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ചിലത് നമുക്ക് ഈ പുസ്തകത്തിൽ വായിക്കാം. അദ്ദേഹം പറഞ്ഞു, ഇദൻ തഹൈത ഇലാ മജ്ലിസിൻ ഫസല്ലം, ഗ്രന്ഥകാരൻ പറയുന്നു, നീ ഒരു മജ്ലിസിലേക്ക് വന്ന് എത്തിയാൽ സലാം പറയുക, ഒരു സദസ്സിലേക്ക് കയറി വരുമ്പോൾ സലാം പറയുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ ഇങ്ങനെ ദർസിൻ്റെ സദസ്സ്, അതിനേക്കാൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതല്ലാത്ത സദസ്സുകളാണ്. ഒരു കുറച്ച് ആളുകൾ ഇങ്ങനെ കൂടിയിരിക്കുക, ഒരു കല്യാണ സദസ്സിലേക്ക് വന്നു, ഒരു വീട്ടിലേക്ക് കുറച്ച് ആളുകൾ ഇരിക്കുന്നിടത്ത് കയറി ചെന്നു, കൂട്ടുകാരിരിക്കുന്ന സ്ഥലത്തേക്ക് കയറി ചെന്നു, ശല്യം സദസ്സിലേക്ക് കയറി, അതൊക്കെ സദസ്സാണ്. സദസ്സ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ ധരിക്കുക ദീനിന്റെ സദസ്സുകൾ മാത്രമാണ്, അല്ല, ഇതൊക്കെ സദസ്സുകളാണ്. ഈ സദസ്സുകളിലേക്ക് ചെല്ലുമ്പോൾ സലാം പറഞ്ഞുകൊണ്ട് കയറി ചെല്ലുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ അൻതഹ അഹദുക്കും ഇലൽ മജ്ലിസി ഫലിയുസല്ലി, നിങ്ങളിൽ ആരെങ്കിലും ഒരു സദസ്സിലേക്ക് കയറി ചെന്നാൽ, അവിടേക്ക് എത്തിപ്പെട്ടാൽ സലാം പറയുക. ഫഇദ അറാദ അൻ യഖൂമ ഫലിയുസല്ലി, അവൻ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കാൻ ഉദ്ദേശിച്ചാലും സലാം പറയുക. സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഫലൈസത്തിൽ ഊലാ ബി അഹഖ മിനൽ ആഖിറ, ആദ്യത്തെ സലാമിനേക്കാൾ കൂടുതൽ അർഹതപ്പെട്ടത് അവസാനത്തിലെ സലാമാണ്. കയറി ചെല്ലുമ്പോഴുള്ള സലാമിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് പിരിഞ്ഞു പോരുമ്പോഴുള്ള സലാം. മാത്രമല്ല മുൻപ് നാം വിശദീകരിച്ചതുപോലെ സലാമിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു നിന്നെ എല്ലാ തിന്മകളിൽ നിന്നും രക്ഷിക്കട്ടെ എന്നാണ്. സദസ്സിലേക്ക് കയറി വരുമ്പോൾ നിന്റെ സലാം കൊണ്ട് നീ അർത്ഥമാക്കുന്നത് എൻ്റെ പക്കൽ നിന്ന് നിങ്ങൾക്കൊരു ഉപദ്രവം ഉണ്ടാവില്ല എന്നാണ്. അവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോഴും അവൻ അർത്ഥമാക്കുന്നതാണ് ഈ സദസ്സിലിരുന്ന്, ഇതുകൊണ്ട് ഞാൻ നാളെ ഒരു ഫിത്ന ഉണ്ടാക്കില്ല. ചില ആളുകൾ സദസ്സിലിരിക്കും, പിന്നെ ആ സദസ്സിനെ കുറിച്ച് ഗീബത്ത് പറയും, അതവന് യോജിച്ചതല്ല. സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോഴും അതിൽ നിന്ന് പിരിയുമ്പോഴും അവൻ അവിടെ സലാം പറഞ്ഞുകൊണ്ടാണ് കയറി ചെല്ലേണ്ടതും പിരിഞ്ഞു പോകേണ്ടതും. എന്നാൽ ഇൽമിന്റെ മജ്ലിസുകളിൽ മജ്ലിസിലേക്ക് കയറി വരുമ്പോൾ സലാം പറയേണ്ടതുണ്ടോ? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഇത്തരം സദസ്സുകളിലേക്ക് കയറി വരുമ്പോൾ സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന സംസാരം മുറിക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ അത് മുറിക്കാൻ കാരണമാകുന്ന രൂപത്തിൽ സലാം പറയേണ്ടതില്ല. മറിച്ച് നീ കയറി വരുന്ന ആ പരിസരത്തുള്ള ചുറ്റുപാടുമുള്ള ആളുകൾ കേൾക്കുന്ന രൂപത്തിൽ പതുക്കെ സലാം പറയുക, അതാണ് ഏറ്റവും യോജിച്ചത്. ഒരാൾ സലാം പറഞ്ഞാൽ അത് തെറ്റാണ്, മോശമാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് നീ കയറി വരുന്ന ആ പ്രദേശത്തുള്ളവർ, അവിടെയുള്ളവർ കേൾക്കുന്ന രൂപത്തിൽ, ആ ഉച്ചത്തിൽ, ശബ്ദത്തിൽ സലാം അറിയിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാമിനെ കുറിച്ച് സഹാബിമാർ പറയാറുണ്ടായിരുന്നു, കാന യുസല്ലിമു തസ്ലീമൻ ലാ യൂഖിദു അന്നായിമ വയസ്മഉ അൽയഖദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാം അത് കേട്ട് ഉറങ്ങുന്ന ഒരാളുടെ ഉറക്കം നഷ്ടപ്പെടുകയില്ല, എന്നാൽ ഉണർന്നിരിക്കുന്ന ഒരാൾ കേൾക്കുകയും ചെയ്യും. എന്നാ നല്ല ഉച്ചത്തിലല്ല സലാം എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. ഒരിക്കലും സലാം പറയുമ്പോൾ ഉറങ്ങുന്ന ആളുകളുണ്ട് എങ്കിൽ അവരെ എഴുന്നേൽപ്പിക്കുന്ന ഉച്ചത്തിൽ, ശബ്ദത്തിൽ സലാം പറയാൻ പാടില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സലാമിൻ്റെ മര്യാദകളിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ മജ്ലിസുകളിലേക്ക് വരുമ്പോൾ നിന്റെ ആ പരിസരത്തിരിക്കുന്ന ആളുകൾ കേൾക്കുന്ന രൂപത്തിൽ സലാം പറയലാണ് നല്ലത്. എന്നാൽ ഒരാൾ സലാം പറഞ്ഞാൽ അയാൾ മോശമായതൊന്നും ചെയ്തിട്ടില്ല. ഒരു മജ്ലിസിലേക്ക് കയറി വരുമ്പോൾ ഒരാൾ സലാം പറഞ്ഞാൽ ആ സലാമിന് സദസ്സിൽ നിന്ന് ഒരാൾ സലാം അടക്കിയാൽ തന്നെ അത് മതി. ക്ലാസ് എടുക്കുന്ന ആൾ സലാം അടക്കണം നിർബന്ധമില്ല, ഒരാൾ മടക്കിയാൽ മതി. എന്നാൽ സദസ്സിലേക്ക് കയറി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഒരു സദസ്സ് ഇരിക്കുന്ന സന്ദർഭത്തിൽ ആ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് മാത്രം പ്രത്യേകമായി സലാം പറയാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അന്ത്യനാളിന്റെ അടയാളങ്ങളിലൊന്നായി ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കലിരിക്കുകയാണ്, അദ്ദേഹത്തിന് ചുറ്റും ആളുകളുണ്ട്. അപ്പോൾ ഒരാൾ അങ്ങനെ നടന്നുപോയി, അദ്ദേഹം പറഞ്ഞു, അസ്സലാമു അലൈക യാ അബാ അബ്ദുറഹ്മാൻ. ഇബ്നു മസ്ഊദിന് മാത്രമായി അദ്ദേഹം സലാം പറഞ്ഞു. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, സദഖ അല്ലാഹു വറസൂലുഹു വബല്ലഗ റസൂലുഹു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സത്യമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് പൂർണ്ണമായും എത്തിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഇത് ഈ സംഭവം അപ്പുറത്ത് നിസ്കരിക്കുന്ന വേറെ ചില ആളുകൾ ശ്രദ്ധിച്ചു. അവർ നിസ്കാരം കഴിഞ്ഞു വന്നപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ബൈന യദൈ സാഅതി തസ്ലീമുൽ ഖാസ്സ, അന്ത്യനാളിന് മുൻപ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ ഒന്നാണ് പ്രത്യേകമായ ആളുകൾക്ക് മാത്രം സലാം പറയുക എന്നുള്ള സ്വഭാവം. ഒരു സദസ്സിലേക്ക് കയറി വരുമ്പോൾ അവിടെയുള്ള ഏതെങ്കിലും ഒരാൾക്ക്, ഒരു ഖത്തീബിന്, ഇമാമിന്, ആ സദസ്സിൽ പ്രധാനപ്പെട്ട ആൾക്ക് മാത്രം, ബാക്കിയുള്ള ആൾക്കാരൊന്നും മൈൻഡ് ചെയ്യാതെ. അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ ഇതുപോലെ അദ്ദേഹത്തിന് മാത്രം സലാം പറയും, അസ്സലാമു അലൈക്കും യാ ഖലീഫത റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ ഖലീഫ അങ്ങേക്ക് സലാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മിൻ ബൈനി ഹൗല അജ്മഈ, ഈ ഇരിക്കുന്ന, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, ഈ ഇരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഇടയിൽ നിന്ന് എനിക്ക് മാത്രം സലാം പറയും. അത് പാടില്ല, സലാം കിട്ടുന്ന ആൾ അതുകൊണ്ട് സന്തോഷിക്കാനും പാടില്ല. ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടല്ലോ, എല്ലാവരുടെ ഇടയിൽ നിന്ന് എനിക്കൊരു സലാം കിട്ടി എന്നുള്ള. നോക്കൂ, അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അങ്ങനെ സലാം കിട്ടിയപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല. നീ ഒരു ഒരു സദസ്സിൽ ഇരിക്കുന്ന സമയത്ത് ആ ഇരിക്കുന്ന ആളുകളെ ഒന്നും മൈൻഡ് ചെയ്യാതെ ഒരാൾക്ക് മാത്രം സലാം പറയുക എന്നത് ശരിയല്ല, അത് ഒഴിവാക്കേണ്ടതാണ്. വജ്ലിസ് ഹൈതു യൻതഹിൽ മജ്ലിസ്, മജ്ലിസുമായി ബന്ധപ്പെട്ട മര്യാദകളാണ് അത് പറയുമ്പോൾ. ഇവിടെ നമ്മളടുത്ത് ആരുത്തെങ്കിലും ചെറിയ കുറവുകളുണ്ടെങ്കിൽ ഞാൻ ആരെ ഉദ്ദേശിച്ച് പറയുന്നതല്ല, നമ്മളിത് തിരുത്താൻ വേണ്ടി പറയുന്നതാണ്. അപ്പം അതിൻ്റെ പേരിൽ ആർക്കും പ്രയാസം. മാത്രമല്ല നിങ്ങൾക്ക് റാഹത്തിൽ എങ്ങനെയാണ്, അങ്ങനെ ഇരുന്നോളൂ. ചില ആളുകൾക്ക് ഊരവേദന ഉണ്ടാവും, ചില ആളുകൾക്ക് ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകും. അവർക്ക് യോജിച്ച രൂപത്തിൽ ഇരിക്കാൻ എനിക്കതിൽ യാതൊരു പ്രയാസമില്ല. ഞാനത് പ്രത്യേകം പറയുന്നത് ആർക്കും മനസ്സിനൊരു ബുദ്ധിമുട്ട് തോന്നാതിരിക്കാനാണ്. ഒരു മജ്ലിസിലേക്ക് വരുമ്പോൾ ആ മജ്ലിസ് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ ഇരിക്കണം. അതായത് മജ്ലിസ് എപ്പോഴും ക്രമീകരിക്കേണ്ടത് ഒരാൾ നേരെ മുന്നിൽ വന്നിരിക്കുക, പിന്നെ ഒരാൾ വലത്തുഭാഗത്ത്, പിന്നെ ഒരാൾ അടുത്ത ഭാഗത്ത്. സഫ് കെട്ടുന്ന രൂപം അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്, അടുത്തടുത്തിരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഇരുന്ന് മജ്ലിസ് കെട്ടുറപ്പുള്ള ഒരു മജ്ലിസാണ് എങ്കിൽ, കെട്ടുറപ്പുള്ള ഒരു സദസ്സാണ് എങ്കിൽ, പൊതുവെ കാലത്ത് അങ്ങനെ കാണാറില്ല. ആളുകൾ പലരും പലരത്തായിട്ടായിരിക്കൽ, മൂന്നാളുണ്ടെങ്കിൽ ഒരാൾ ഒരു സ്ഥലത്ത്, ഒരാൾ സ്ഥലത്ത്, ഒരാൾ സ്ഥലത്ത്. ഒരു മജ്ലിസിലേക്ക് വന്നാൽ, ഒരു സദസ്സിലേക്ക് വന്നാൽ സംസാരിക്കുന്ന ആളുടെ നേരെ മുന്നിലിരിക്കുക, പിന്നെ അവിടെ നിന്ന് വലതെടുത്ത് അങ്ങനെ പൂർത്തീകരിച്ച് ചേർന്ന് ചേർന്ന് ചുറ്റും കൂടിയിരിക്കുക എന്നതാണ് ഒരു മജ്ലിസിന്റെ ഏറ്റവും ഭംഗിയുള്ള രൂപം. എന്നാൽ ചില ആളുകൾക്ക് ചിലപ്പോൾ പ്രായം കാരണത്താൽ, ശാരീരികമായ കാരണങ്ങളാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എങ്കിൽ അവർക്ക് അനുയോജ്യമായ രീതി അവർ സ്വീകരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അപ്പോൾ സദസ്സ് അതിലിരിക്കുന്ന ആൾ ഒരിക്കലും ആ മര്യാദകൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മാറ്റുന്നതാണ് എന്ന് ചിന്തിക്കുക എന്നല്ലാതെ ആളെക്കുറിച്ച് മോശം വിചാരിക്കേണ്ടതില്ല. അപ്പോൾ ഈ രൂപത്തിലാണ് മജ്ലിസുകൾ ഉണ്ടാകേണ്ടത്. അങ്ങനെ ആളുകൾ കൂടിയിരിക്കുന്ന മജ്ലിസിലേക്ക് ഒരാൾ കയറി വരാണ് എങ്കിൽ അയാൾ എവിടെ ഇരിക്കേണ്ടത്? ആ മജ്ലിസിൽ ഏറ്റവും അവസാനമുള്ള സ്ഥലം ഏതാണോ അവിടെയാണ് അയാൾ ഇരിക്കേണ്ടത്. അയാൾ ഇടയിൽ കൂടെ ആളുകളെ കുത്തി ഞെരുക്കി ആളുകളുടെ തലയ്ക്ക് മുകളിലൂടെ കാല് വെച്ചുകൊണ്ട് എൻ്റെ സീറ്റ് ഇന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞ് കയറി വരാൻ പാടില്ല. പ്രത്യേകിച്ച് ജുമാക്കിടയിൽ ഇത് ശ്രദ്ധിക്കണം. ഖുത്ബകൾക്കിടയിൽ ചില ആളുകൾ വൈകി വരും, അവർക്കൊരു സീറ്റുണ്ട്, അവർക്ക് സ്ഥലം ഉണ്ടാവും. അവിടേക്ക് എത്താൻ വേണ്ടി മറ്റുള്ളവരുടെ മുകളിലൂടെ കാൽ കവച്ചു വെക്കുക എന്നത് മര്യാദയല്ല. ജാബിർ ഇബ്നു സമറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, കുന്ന ഇദാ അതൈന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ജലസ അഹദുന ഹൈസു യൻതഹി, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു സദസ്സിലേക്ക് കയറി വന്നാൽ ആ സദസ്സ് എവിടെയാണോ അവസാനിച്ചിട്ടുള്ളത് അവിടെയാണ് ഇരിക്കാറുള്ളത്, ഇടയിൽ കൂടെ കയറി വരാറില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നാൽ ഒരാൾ ഒരു സദസ്സിലേക്ക് വന്നു, ആ സദസ്സ് ഈ രൂപത്തിൽ കൂടി ചേർന്നല്ല ഇരിക്കുന്നത്, ചില സ്ഥലങ്ങളിൽ വിടവുകളുണ്ട് എങ്കിൽ ആ വിടവിൽ അയാൾക്ക് കയറിയിരിക്കാമോ? പ്രയാസമില്ല, അയാൾക്ക് ആ വിടവിൽ കയറിയിരിക്കുന്നത് നല്ലതാണ്, ആ വിടവ് അയാൾ നികത്തുന്നത് നല്ല കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബിയായ അബു വാഖിദ് അല്ലൈസി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരിക്കൽ മൂന്നാളുകൾ കയറി വന്നു. ആ മൂന്നാളുകളിൽ ഒരാൾ, അയാൾ കയറി വന്ന സദസ്സ് അതിലേക്ക് വന്നിരിക്കാതെ അയാൾ തിരിഞ്ഞു കളഞ്ഞു, അയാൾ തിരിഞ്ഞുപോയി. രണ്ടാമത് ഒരാൾ, അയാൾ ആ സദസ്സിലേക്ക് കയറി വന്നു, അവിടെ ഒരു വിടവ് കണ്ടപ്പോൾ, കുറച്ചുകൂടി മുന്നിലേക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കണ്ടപ്പോൾ അയാൾ അവിടേക്ക് കയറിയിരുന്നു. മൂന്നാമത്തെയാൾ, അയാൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ എങ്ങനെ പോകണ്ടേ എന്ന ലജ്ജ കാരണത്താൽ അയാൾ പിന്നിലേക്ക് മാറി നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മൂന്നാളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, അമ്മാ അഹദുഹും ഫആവാ ഇലല്ലാഹി ഫആവാഹുല്ലാഹ്, അതിലൊന്നാമത്തെയാൾ അയാൾ അള്ളാഹുവിൻ്റെ അരികിലേക്ക് അഭയം തേടി വന്നിരിക്കുന്നു, അള്ളാഹുവിലേക്ക് അണഞ്ഞു വന്നിരിക്കുന്നു, അയാൾക്ക് അള്ളാഹു അഭയം നൽകിയിരിക്കുന്നു, അയാൾ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. വഅമ്മൽ ആഖറു ഫസ്തഹയ അള്ളാഹു മിൻ, രണ്ടാമത്തെയാൾ അയാൾ ലജ്ജിച്ചു മാറി നിന്നു, അള്ളാഹു സുബ്ഹാനഹു വതആല അയാളിൽ നിന്നും ലജ്ജിച്ചിരിക്കുന്നു. വഅമ്മൽ ആഖറു ഫഅഅറള അള്ളാഹു അൻഹു, മൂന്നാമത്തവൻ അവൻ തിരിഞ്ഞു കളഞ്ഞിരിക്കുന്നു, അള്ളാഹു അവനിൽ നിന്നും തിരിഞ്ഞു കളഞ്ഞിരിക്കുന്നു. മജ്ലിസിലേക്ക് വന്നാൽ ഏറ്റവും ലഭ്യമായതിൽ യോജിച്ച സ്ഥലം, നിങ്ങൾക്ക് ഏറ്റവും ഖൈറിനോട് അടുത്ത് നിൽക്കുന്ന സ്ഥലം സ്വീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആ സ്ഥലം പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം. മറ്റൊരു മര്യാദ അദ്ദേഹം പറഞ്ഞു, വല തജ്ലിസ് ബൈന ശംസി വദ്ദില്, നീ ഇരിക്കുന്നത് ഒരിക്കലും സൂര്യനും അതുപോലെ തന്നെ നിഴലിനുമിടയിലാകരുത്. സൂര്യൻ്റെ വെളിച്ചത്തിനും അതുപോലെ തണലിനും ഇടയിൽ, ശരീരത്തിലെ കുറച്ചു ഭാഗം സൂര്യ വെളിച്ചം കൊള്ളുക, കുറച്ചു ഭാഗം തണലിലാവുക, ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. അപ്പം ചില സമയത്ത് സൂര്യൻ അസ്തമിക്കുകയോ മറ്റോ ഒക്കെ ചെയ്യുന്ന സമയത്ത് വെയിലുണ്ടാവും, കുറച്ചു ഭാഗം വെയിലിലും കുറച്ചു ഭാഗം തണലിലുമാകരുത്. അങ്ങനെ വന്നാൽ മാറിയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിലക്കിയതായി ചില ഹദീസിൽ കാണാം. മറ്റു ചില ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ഇദാ കാന അഹദുക്കും ഫിഷംസി ഫഖലസ അൻഹു ദില്ലു വസാര ബഅദുഹു ഫിഷംസി വബഅദുഹു ഫിദില്ലി ഫലിയഖും. നിങ്ങളിൽ ആരെങ്കിലും വെയിലത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ വെയിൽ നീങ്ങിപ്പോവുകയും നിഴൽ വന്ന് ചേരുകയും ചെയ്തു, അങ്ങനെ അവൻ്റെ ശരീരത്തിൻ്റെ കുറച്ചു ഭാഗം വെയിലിലും കുറച്ചു ഭാഗം തണലിലുമായാൽ, ഫലിയഖും, അവൻ അവിടെ നിന്ന് എഴുന്നേൽക്കട്ടെ, അവൻ അവിടെ നിന്ന് മാറിപ്പോകട്ടെ. ചില ഹദീസുകളിൽ ഈ ഇരുത്തം ഷെയ്ത്താനിൻ്റെ ഇരുത്തമാണ് എന്ന് വന്നിട്ടുണ്ട്. പക്ഷേ ആ ഹദീസ് ചില പണ്ഡിതന്മാർ ദുർബലമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇത് മക്റൂഹാണ്, വെറുക്കപ്പെട്ടതാണ് ഇങ്ങനെ വെയിലിനും തണലിനും ഇടയിലിരിക്കാന്നുള്ളത്. മറിച്ച് ഒന്നല്ലെങ്കിൽ വെയിലിലിരിക്കുക, അതല്ലെങ്കിൽ തണലിലിരിക്കുക. എന്താണ് അതിൻ്റെ പിന്നിലുള്ള കർമ്മം? അല്ലാഹു അഅലം. എന്തായാലും ആ പറഞ്ഞതിൽ ദുനിയവിയും ഉഖ്റവിയുമായ ഇഹലോകത്തേക്കും പരലോകത്തേക്കും ഉപകാരപ്രദമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്ന് സംശയമില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദ്രവകരമായ ഒരു കാര്യത്തിൽ നിന്നല്ലാതെ നമ്മെ വിലക്കുകയില്ല. എന്നാൽ ഒരാളോട് ചികിത്സയുടെ ഭാഗമായി ഇങ്ങനെ ഇരിക്കാൻ പറയാം. ഉദാഹരണത്തിന് ചിലപ്പോൾ പറയും, എൻ്റെ കാല് വെയിൽ കൊള്ളിക്കണം രാവിലെ ഇരുന്നിട്ട് എന്ന് പറയും. അപ്പോൾ ഒരാൾ ചികിത്സയുടെ ഭാഗമായി ഇങ്ങനെ വെയിൽ കൊള്ളിച്ചാൽ അതിൽ തെറ്റില്ല. കാരണം പൊതുവെ കറാഹത്തിൻ്റെ വിധി, മക്റൂഹായ കാര്യങ്ങൾ പൊതുവെ, ഏതൊരു വിഷയവും മക്റൂഹാണോ അതൊരു ആവശ്യമുണ്ടായാൽ അനുവദിക്കപ്പെടുമെന്നാണ്. ഇപ്പം ചികിത്സയുടെ ഭാഗമായി അത് ഒരാവശ്യമായി വന്നാലോ കുഴപ്പമില്ല, യാതൊരു തെറ്റുമില്ല, നിനക്കത് ചെയ്യാവുന്നതാണ്. മക്റൂഹ് ഒരിക്കലും ഹറാമു പോലെയല്ല, മുൻപ് നമ്മളത് ഒരിക്കൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മജ്ലിസിലെ മറ്റൊരു മര്യാദ. വല തുഫറിഖ് ബൈന സ്നൈനി ഇല്ലാ ബിഇസ്നിഹിമ. രണ്ടാളുകൾ ഇരിക്കുന്ന സന്ദർഭത്തിൽ അവർക്കിടയിൽ പോയി നീരിക്കരുത്, അവരുടെ അനുവാദത്തോടുകൂടിയല്ലാതെ. ഉദാഹരണത്തിന് രണ്ടാളുകൾ ഇരിക്കാൻ, ആ രണ്ടാളുകൾക്കിടയിൽ അവരൊന്ന് കുറച്ച് നീങ്ങിയിരുന്നാൽ നിനക്ക് ഇരിക്കാനൊരു സ്ഥലമുണ്ട്. അത്തരമൊരു സ്ഥലത്ത് അവരെ അനുവാദമില്ലാതെ പോയി കുത്തിക്കയറി ഇരിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു ലിറജുലിൻ അൻ യുഫർഖ ബൈന സ്നൈനി ഇല്ലാ ബിഇസ്നിഹിമ. രണ്ടാളുകൾക്കിടയിൽ അവരുടെ അനുവാദമില്ലാതെ മധ്യത്തിൽ പോയി ഇരിക്കുക എന്നത് ഒരാൾക്ക് അനുവദനീയമല്ല. ഇപ്പം രണ്ടാൾ ഇരിക്കുന്ന സമയത്ത് അവർ പ്രത്യേകിച്ച് രണ്ടുപേരും കൂടിയിരിക്കുന്ന ആളുകളാണ് എങ്കിൽ, രണ്ടുപേരും നമുക്കറിയാം ഒരു കൂട്ടുകാരാണ് എന്നോ മറ്റോ നിനക്കറിയുമെങ്കിൽ പ്രത്യേകിച്ച് അവരുടെ ഇടയിൽ പോയിരിക്കരുത്, ഇത് ചോദിക്കണം. എന്നാൽ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത രൂപത്തിലുള്ള ഇരുത്താണെങ്കിലോ, ഉദാഹരണത്തിന് ഇത്ര ആളുകൾ വിട്ടിരിക്കുന്നു, ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കാനോ മറ്റോ ഉദ്ദേശിക്കുന്നവരല്ല എങ്കിൽ അതിൻ്റെ ഇടയിൽ പോയിരിക്കാമോ? അതൊരു തെറ്റുമില്ല. എന്നാൽ രണ്ടാളുകൾ ഇരിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് ഒപ്പം ഇരിക്കുന്നതിന് പിന്നിലൊരു കാരണമുണ്ട് എന്ന് നിനക്ക് തോന്നിയാൽ ആ രണ്ടാളുകൾക്കിടയിൽ അവരുടെ അനുവാദമില്ലാതെ പോയി ഇരിക്കാൻ പാടില്ല, അത് ഒഴിവാക്കേണ്ടതാണ്. വല തുഖിം അഹദൻ മജ്ലിസിൽ, ഒരാളെയും അയാളുടെ സ്ഥാനത്ത് നിന്ന് നീ എഴുന്നേൽപ്പിക്കരുത്, അയാൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരാളെ എഴുന്നേൽപ്പിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഖീമു അർ-റജുലു അർ-റജുല മിൻ മജ്ലിസിഹി സുമ്മ യജ്ലിസു ഫീഹി. ഒരുവൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരാളെ എഴുന്നേൽപ്പിച്ച് അവിടെ ഇരിക്കാൻ പാടില്ല, അത് അനുവദനീയമല്ല, അതൊരാൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഏത് സ്ഥലത്തൊഴികെ? പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളൊഴികെ. ഉദാഹരണത്തിന് ക്ലാസ് റൂമിൽ അധ്യാപകൻ ഇരിക്കാനുള്ള സീറ്റ്, അത് അധ്യാപകന്റെ സീറ്റാണ്. അതല്ലെങ്കിൽ ഫത്വ പറയുന്ന ഖാളിയുടെ സീറ്റ്, അതല്ലെങ്കിൽ ജഡ്ജിയുടെ സീറ്റ്, അതല്ലെങ്കിൽ ഓഫീസിലെ ഉദ്യോഗസ്ഥനുള്ള സീറ്റ്, അവിടെ ഒരാൾ പോയിരുന്നിട്ട് എന്നെ എഴുന്നേൽപ്പിക്കാൻ പാടില്ല എന്ന് പറയരുത്. അത് അയാൾക്ക് അയാൾക്ക് അർഹതപ്പെട്ട സീറ്റാണ്, അവിടെ എഴുന്നേൽപ്പിക്കാൻ പാടില്ല എന്ന് പറയരുത്. എന്നാൽ അതല്ലാത്ത ഒരു പൊതുവായ സീറ്റാണെങ്കിലോ, അവിടെ നീ പോയിട്ട് വേറെ ആളെ എഴുന്നേൽപ്പിച്ച് നീ അവിടെ ഇരിക്കാൻ പാടില്ല. എന്നാൽ സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, മുൻപ് പറഞ്ഞതാണ് കുട്ടികൾ വലിയ ആളുകൾ കണ്ടാൽ ഇവർക്ക് എഴുന്നേറ്റ് കൊടുക്കണം. മാതാവ് പിതാവ് അധ്യാപകൻ എന്നേക്കാൾ മുതിർന്നവർ പ്രായമുള്ളവർ ദീന് പഠിപ്പിക്കുന്നവർ ഇങ്ങനെയുള്ളവരെ കണ്ടാൽ കുട്ടികളായ ആളുകൾ അവരെഴുന്നേറ്റ് കൊടുക്കുക എന്നത് അവരുടെ മര്യാദയാണ്, അതവർ ചെയ്യേണ്ടതാണ്. അത് ചെയ്യുന്നില്ലെങ്കിൽ രക്ഷിതാവിന് എന്ത് പറയാം? എണീച്ചുകൊടുത്ത് അവരിരിക്കട്ടെ എന്ന് പറയാം. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, ചില ആളുകൾ മറന്നുപോകാറുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇദാ ഖാമ അഹദുക്കും മിൻ മജ്ലിസിഹി സുമ്മ റജഅ ഇലൈഹി ഫഹുവ അഹഖു ബി. ഒരാൾ താൻ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോയി എന്നിട്ട് അവൻ അതിലേക്ക് തിരിച്ചു വന്നാൽ അവനാണ് അതിന് കൂടുതൽ അർഹതയുള്ളവൻ. പ്രത്യേകിച്ച് അവൻ തിരിച്ചു വരുമെന്ന രൂപത്തിലാണ് പോയത്. ഇത് കൂടുതൽ സംഭവിക്കാറുള്ള സ്ഥലം ട്രെയിനാണ്. ചിലപ്പോൾ ഒരാൾ ബാത്റൂമിലേക്ക് പോകും, അപ്പോൾ ആൾക്കാർ കാത്തിരിക്കായിരിക്കും, സീറ്റ് ഒന്ന് കഴിഞ്ഞിട്ട് അവിടെ കയറിയിരിക്കും. പിന്നെ അവൻ തിരിച്ചു വന്നാൽ അവൻ അർഹതപ്പെട്ടതാണ് ആ സീറ്റ്. ഇവിടെ നിന്റെ പേര് എഴുതി വെച്ചണോ, റിസർവ് ചെയ്താണോ എന്ന് ചോദിക്കരുത്. അത് മര്യാദയിൽപ്പെട്ടതാണ്. ഒരാൾ ഒരാളെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോയാൽ അവിടേക്ക് അയാൾ തിരിച്ചു വന്നാൽ അത് അയാൾക്ക് അർഹതപ്പെട്ട സീറ്റാണ്, അവിടെ പിന്നെ അയാളുടെ അനുമതി ഇല്ലാതെ ഇരിക്കാൻ പാടില്ല. അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വഫ്സഹ് ലിമൻ ദഖൽ, നീ ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ ഒരാൾ കയറി വന്നാൽ അയാൾക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കണം. ആളുകൾ പുറത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കൂടെ ഇരിക്കാൻ പറ്റും. ജുമാകളിൽ ഇത് ശ്രദ്ധിക്കണം. ജുമാകളിൽ വല്ലാതെ വിശാലമായിരുന്നു, ഇടയിൽ കുറേ വിടവുണ്ടാക്കി. ഇപ്പം ഈ ആരോഗ്യപരമായ കാരണം അത് വേറെ വിഷയം, സാധാരണ സന്ദർഭമാണ് ഞാൻ പറയുന്നത്. ആളുകൾ വല്ലാതെ വിട്ടിരിക്കും, അവസാനം ഖുതുബ പറയുന്ന ഖതീബിനെ കാണാതെ ആളുകൾ പുറത്തിരിക്കുന്ന അവസ്ഥ നമ്മളായി സൃഷ്ടിക്കരുത്, പരമാവധി അടുത്തിരിക്കുക. ഇത് ഖുർആനിൽ അല്ലാഹു കൽപ്പിച്ച കാര്യമാണ്. يا ايها الذين امنوا اذا قيل لكم تفسحوا في المجالس فافسحوا يفسح الله لكم. നിങ്ങൾ ഒരു മജ്ലിസിൽ വിശാലത നൽകൂ എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ, സൗകര്യം ചെയ്തു കൊടുക്കൂ എന്ന് നിങ്ങളോട് പറയപ്പെട്ട ഫഫ്സഹു, നിങ്ങൾ എളുപ്പമാക്കി കൊടുക്കുക, സൗകര്യപ്പെടുത്തി കൊടുക്കുക, വിശാലത നൽകുക. അല്ലാഹു നിങ്ങൾക്ക് വിശാലത നൽകുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞുകൂടെ വിശാലത നൽകുക എന്ന് പറഞ്ഞാൽ കേവലം സ്ഥലം മാത്രമല്ല, സ്ഥലത്തിൽ വിശാലത നൽകൽ മാത്രമല്ല, മറിച്ച് അയാൾക്ക് മാനസികമായ വിശാലത കൂടി നൽകണം. നമ്മുടെ അല്ലെങ്കിൽ തന്നെ സ്ഥലമില്ല, അതിൻ്റെ ഇടയിൽ ആൾ കയറി വന്നിക്ക എന്ന് പറഞ്ഞിട്ട് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന ആളൊരു സമാധാനത്തിൽ അയാൾക്ക് ഇരിക്കാൻ പറ്റില്ല. അവിടെ സ്ഥലം ഉണ്ടല്ലോ, വരി നോക്കുക, നമുക്കൊരു സ്ഥലം നോക്കാം. അങ്ങനെ ഇരുത്ത. ട്രെയിനിലൊക്കെ ഇത് കാണാറുണ്ട്. ചിലപ്പോൾ അല്ലേ നാലാൾക്ക് ഇരിക്കാം, ഒന്ന് അടുത്തിരുന്നാൽ അഞ്ചാൾക്ക് ഇരിക്കാൻ പറ്റും. അഞ്ചാമത്തെ അടുത്ത് വരുമ്പോഴത്തേക്കും നോക്കും. ഇങ്ങനെയൊക്കെ ഇത് അഖീരലക്കും തഫസ്സഹു ഫിൽ മജാലിസ് ഫസ്സഹു, ഒന്ന് വിശാലത നൽകിയാൽ അല്ലേ. കുറച്ചേരല്ലേ ട്രെയിനിൽ ഇപ്പോൾ കാലാകാലം മരിക്കുന്നവരെ അവിടെ ഇരിക്കാൻ പോകുന്നില്ല, കുറച്ച് നേരത്തെ യാത്രക്ക് വേണ്ടിയാണ്. ഒന്ന് ഒരാൾക്ക് സൗകര്യം ചെയ്തു കൊടുത്താൽ നിനക്കൊരു പ്രയാസവും വരാനില്ല. പക്ഷേ നമ്മളിൽ പലരും ഇത്തരം സദസ്സുകളിലേക്ക് സാഹചര്യങ്ങളിലേക്ക് എത്തിയാൽ എന്തുകൊണ്ടാണെന്നറിയില്ല, ഒരു കാരണവുമില്ലാതെ നമ്മളിൽ പലരും ഏറ്റവും പരുക്കൻ സ്വഭാവം മാത്രമേ കാണിക്കുള്ളൂ. പലപ്പോഴും മറ്റു സ്ഥലത്തൊന്നും കാണിക്കാത്ത രൂപത്തിലുള്ള പാരുഷ്യം ഇത്തരം ചില സ്ഥലങ്ങളിൽ നമ്മൾ വേണ്ടാതെ കാണിക്കുന്നത് കാണും, ഒഴിവാക്കേണ്ടതാണ്. വദ്കുറില്ലാഹ ഫീഹി, ഇത്തരം സദസ്സുകളിൽ നീ ഏതൊരു മജ്ലിസിൽ പോയാലും അള്ളാഹുവിനെ സ്മരിക്കണം. അള്ളാഹുവിനെ സ്മരിക്കാത്ത സദസ്സുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ ഖൗമിൻ യഖൂമൂന മിൻ മജ്ലിസിൻ ലാ യദ്കുറൂന അല്ലാഹ ഫീഹി ഇല്ലാ ഖാമു അൻ മിസ്ലി ജീഫതി ഹിമാർ. ഒരു കൂട്ടം ആളുകൾ ഒരു സദസ്സിൽ കൂടിയിരിക്കുകയും അള്ളാഹുവിനെ സ്മരിക്കാതെ അവരവിടെ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്താൽ ചീഞ്ഞളിഞ്ഞ ഒരു കഴുതയുടെ ശരീരത്തിനടുത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്നത് പോലെയാണ് അവർ എഴുന്നേറ്റ് പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകാന ലഹും ഹസറ, അത് പരലോകത്ത് അവർക്ക് ഖേദത്തിന് കാരണമാകുന്നതാണ്. ഏതൊരു സദസ്സിലും എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹുവിനെ സ്മരിക്കുന്ന രൂപത്തിലുണ്ടാവുക, അത് നമ്മുടെ സംസാരത്തിന്റെ ശൈലി മാറ്റിയാൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ സംസാരങ്ങൾ ഒന്നല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. കഴിഞ്ഞുപോയ കാര്യമാണെങ്കിൽ അൽഹംദുലില്ലാ എന്ന് നമുക്ക് പറയാം. കഴിഞ്ഞുപോയ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് എങ്കിൽ അൽഹംദുലില്ലാ, ഇങ്ങനെയാണ് സംഭവിച്ചത്, അൽഹംദുലില്ലാ, അള്ളാഹുവിനെ നീ സ്മരിച്ചു കഴിഞ്ഞു. അതല്ലെങ്കിൽ നിനക്കൊരു പ്രയാസമുണ്ടായി, അതിനെ കുറിച്ചാണ് നീ പറയുന്നത്, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറയാം. അല്ലെങ്കിൽ ഭാവിയെ കുറിച്ചാണ് നീ ചർച്ച ചെയ്യുന്നത്, ഇൻഷാ അല്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കലാണ്. നമ്മുടെ സംസാരങ്ങളിൽ ഇതൊക്കെ അല്ലാഹുവിനെ സ്മരിക്കലാണ്. അതാ അള്ളാഹിനെ കുറിച്ച് ഒരു ഖുത്ബ നടത്തണം എന്നല്ല പറയുന്നത്, ഒരു പ്രസംഗം അവിടെ ഉണ്ടാകണം എന്നല്ല പറയുന്നത്. എന്തു കാര്യത്തിലും ഒരു നല്ല വാർത്ത കേട്ടു, ബാറക അല്ലാഹ്, മാഷാ അല്ലാഹ്, ഒരു നന്മ നിനക്കൊരാൾ ചെയ്തു തന്നു, ജസാകല്ലാഹു ഖൈറൻ. ഇങ്ങനെ എന്തു കാര്യത്തിലും നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അള്ളാഹുവിനെ സ്മരിക്കാത്തൊരു സദസ്സ് ഉണ്ടാവരുത് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന് അത്തരം സദസ്സുകൾ ഉണ്ടാക്കൽ പ്രയാസമായിരിക്കും. ഈ രൂപത്തിൽ അവന്റെ സംസാരം അവൻ ക്രമപ്പെടുത്തിയ എന്തു കാര്യത്തിലും റബ്ബിനെ സ്മരിക്കുന്ന പ്രയോഗങ്ങൾ. ബിസിനസ്സിനെ കുറിച്ചാണ് സംസാരിക്കുക, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു എളുപ്പാക്കട്ടെ. എഴുന്നേറ്റ് പോരുമ്പോൾ പറയാം, ഈ പറഞ്ഞ ദുആകളും പ്രയോഗങ്ങളും ഒക്കെ അള്ളാഹുവിനെ സ്മരിക്കലാണ്. ഇത് നമ്മുടെ സംസാരത്തിൽ നന്മ കൊണ്ടുവരാനുള്ള വഴികളിൽ ഒന്നാണ്. ഇനി ഒന്നുമില്ലെങ്കിൽ അഖല്ലുഹു കഫാറത്തു, ഏറ്റവും ചുരുങ്ങിയത് മജ്ലിസിന്റെ കഫാറത്തിന്റെ വാക്ക് പറയുക. ഒരു മജ്ലിസിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കഫാറത്തുൽ മജ്ലിസ് ഉണ്ട്. നമ്മൾ പൊതുവെ ക്ലാസ് കഴിഞ്ഞാൽ പതുക്കെ പറയാറുള്ള അതാണ്, സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. ഈ പറഞ്ഞ സിക്കർ ഒരു സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ പറയുക. ഇതാണ് കഫാറത്തുൽ മജ്ലിസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് ഇത് പറഞ്ഞിരുന്നില്ല, പിന്നീട് ഇത് പറഞ്ഞപ്പോൾ സഹാബിമാർ ശ്രദ്ധിച്ചു. അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ മുൻപ് പറയാത്തൊരു കാര്യം ഇപ്പോൾ പറയുന്നുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, കഫാറത്തുൽ ലിമാ യകൂനു ഫിൽ മജ്ലിസ്, സദസ്സിൽ സംഭവിക്കുന്ന കുറവുകൾക്ക് തെറ്റുകൾക്കുള്ള കഫാറത്താണ്. ഏത് മജ്ലിസിലും എന്തെങ്കിലും ഒരു തെറ്റ് നമ്മുടെ ഇല്ലാതിരിക്കില്ല, പ്രശ്നങ്ങളില്ലാതിരിക്കും. ഇതൊക്കെ പരിഹരിക്കാൻ ഈ വാക്ക് സുബ്ഹാനക പറഞ്ഞ ദിഖർ കഫാറത്തുൽ മജ്ലിസ് അത് മതിയായതാണ് എന്ന് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒൻപതാമത്തെ മര്യാദ നമുക്കിന്ന് അവസാനിക്കും ഇൻഷാല്ലാഹ്. ഒൻപതാമത്തേത് വഴിയിൽ ഇരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളാണ്. അദ്ദേഹം പറഞ്ഞു, അഅ്തി ത്വരീഖ ഹഖഹു, നീ വഴിയിൽ ഇരിക്കുകയാണ് എങ്കിൽ അതിൻ്റെ അവകാശം കൽപ്പിച്ചു നൽകുക. വഴിക്ക് ചില അവകാശങ്ങളുണ്ട്. എന്തൊക്കെയാണ് വഴിയുടെ അവകാശങ്ങൾ? ഫഗുദ്ദ ബസറക, നിന്റെ കണ്ണ് താഴ്ത്തുക. വഴിയിൽ ഇറങ്ങിയാൽ കണ്ണ് അഴിച്ചു വിടാതിരിക്കുക, അതൊരു മുഅ്മിനിന്റെ നടത്തത്തിന്റെ രൂപമാണ്. ഇങ്ങനെ എല്ലായിടത്തും നോക്കി നടന്നാൽ കണ്ണ് അപകടത്തിലേക്ക് എത്തും. പരമാവധി താഴ്ത്തു നോക്കി കാര്യം നിനക്ക് ആവശ്യമുള്ളതിലേക്ക് നോക്കി നടക്കുക. താഴ്ത്തു നോക്കി നടക്കാന്ന് പറഞ്ഞാൽ ചില ആളുകൾ അതിൽ അതിരി കവിയാറുണ്ട്. മുന്നിലുള്ളതൊന്നും നോക്കാതെ നടത്താൻ അപകടത്തിൽ പറ്റും. അവന് വേണ്ടത് നോക്കാം, പക്ഷെ അതിൽ മിതത്വം പാലിക്കുക. കണ്ണ് അഴിച്ചു വിടാൻ പാടില്ല, കണ്ണിന്റെ കെട്ട് അഴിച്ചു വിടാൻ പാടില്ല. ഗുദ്ദ ബസറക, നിന്റെ കണ്ണ് നീ താഴ്ത്തുക, ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. വഖുഫൽ അദ, ഉപദ്രവങ്ങൾ അത് തടുക്കുക, ഉപദ്രവങ്ങൾ നീക്കുക. വറുദ്ദ സലാം, സലാം പറഞ്ഞാൽ ഒരാൾ പറഞ്ഞാൽ മടക്കുക. വഅമുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക. ഇത്രയും കേട്ട് എന്ത് മനസ്സിലായി? വഴിയിലിരിക്കുന്ന പരമാവധി ഒഴിവാക്കണം. കാരണം ഈ പറഞ്ഞ ബാധ്യതകൾ വളരെ ഗൗരവപ്പെട്ട ബാധ്യതകളാണ്. ഇത് നിറവേറ്റാൻ സാധിക്കണമെങ്കിൽ വളരെ ചിലപ്പോൾ നമ്മൾ പ്രയാസപ്പെടും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം വിവരിച്ച ഹദീസിൽ അവിടുന്ന് തുടങ്ങിയത് ഇപ്രകാരമാണ്. അവിടുന്ന് പറഞ്ഞു, ഇയ്യാകും വൽ ജുലൂസ ബിത്തുറുഖാത്, വഴികളിൽ ഇരിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. വഴി ഇരിക്കാനല്ല അവിടുന്ന് പറഞ്ഞത്, വഴികളിൽ ഇരിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. ഈ കലുങ്കിലും മറ്റൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ, സൂക്ഷിക്കണം. അല്ലെങ്കിൽ ചായക്കടയിലും അങ്ങാടിയിലും പോയിട്ട് കുറേ നേരം ഇരിക്കുക എന്നുള്ളത് പരമാവധി ഒഴിവാക്കണം. അത്യാവശ്യ കാര്യത്തിന് അല്ലെങ്കിൽ ആവശ്യ കാര്യത്തിന് പോവുക, കാര്യങ്ങൾ നിർവഹിക്കുക. നല്ല സദസ്സാണ് എങ്കിൽ ഇരിക്കുക. അപ്പോൾ സഹാബികളിൽ ചിലർ പറഞ്ഞു, മാലന മിം മജാലിസിന ബുദ്ദുന്ന തഹദ്ദസു ഫീഹാ, ഇതിലെന്തെങ്കിലും ഇളവുണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടി അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾക്ക് ഇത്തരം ചില സദസ്സുകളിൽ ഇരിക്കൽ വളരെ അനിവാര്യമാണ്. അവിടെ ഇരുന്നാണ് ഞങ്ങൾ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാറുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അബൈതും ഇല്ല മജ്ലിസ ഫഅഅ്തു ത്വരീഖ ഹഖഹു, നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കണമെന്ന് നിർബന്ധമുണ്ട് എങ്കിൽ നിങ്ങൾ വഴിയുടെ അവകാശങ്ങൾ നൽകുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞ മര്യാദകൾ പറഞ്ഞു. ഇതിൽ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഗുദ്ദ ബസറക, കണ്ണ് താഴ്ത്തുക. കണ്ണ് താഴ്ത്തുക എന്ന് പറഞ്ഞാൽ ചില ആളുകളുടെ ധാരണ പെണ്ണുങ്ങളെ നോക്കരുത് എന്ന് മാത്രമാണ്. അത് അതിൽ പ്രധാനപ്പെട്ടതാണ്, പെണ്ണുങ്ങളെ നോക്കുക എന്നുള്ളത് മാത്രമല്ല, നിനക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് നോക്കാതിരിക്കുക. ഒരു അടി നടക്കുക, അവിടെ പോയി ഇങ്ങനെ എത്തിവെക്കേണ്ട കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീ, ഒരു മുസ്ലിമിന്റെ നന്മയിൽപ്പെട്ടത്, അവന്റെ ഇസ്ലാമിന്റെ മേന്മയിൽപ്പെട്ടതാണ് അവന് ആവശ്യമില്ലാത്ത കാര്യം ഉപേക്ഷിക്കാനുള്ളത്. ചില ആളുകളുടെ അടി നടക്കുന്ന കണ്ട വണ്ടിയൊക്കെ നിർത്തി പോയി നോക്കി, അവസാനം അവനെ സാക്ഷിയാക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി, എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത്? നിനക്ക് ആവശ്യമില്ലാത്ത കാര്യത്തേക്ക് നീ നോക്കരുത്. എന്താ അറിഞ്ഞുകൊണ്ട് നമുക്കൊരു ഉപകാരമുള്ളത്? പ്രത്യേകിച്ച് ഒരു ഉപകാരം, പരമാവധി അവിടുന്ന് കണ്ണ് മാറ്റി വെക്കാം. ഖുദ്ദ ബസറക എന്ന് പറഞ്ഞാൽ വെറും സ്ത്രീകളെ നോക്കരുത് എന്ന് മാത്രമല്ല, മറിച്ച് ആ നിനക്ക് ആവശ്യമില്ലാത്തൊരു കാര്യത്തിലേക്ക് നോക്കേണ്ടതില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കുഫൽ അദ, ഉപദ്രവങ്ങൾ നീക്കുക. ഈ ഉപദ്രവങ്ങൾ നീക്കുക എന്നത് നവവി റഹിമഹുള്ള അദ്ദേഹം വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിൽ പെട്ടതാണ് ഗീബത്ത് പറയുന്നത് അവസാനിപ്പിക്കുക. ഗീബത്ത് പറയുന്നത് സ്റ്റോപ്പ് ചെയ്താൽ ഇത്തരം സദസ്സുകൾ ബഹുഭൂരിപക്ഷം ഇല്ലാതാവും. മിക്ക ആളുകളും ഇരുന്നിട്ട് പോണോന്ന് ഓരോരുത്തർ എന്തറിയോ, എന്തിനാ അങ്ങനെ പറയുന്നത്, എന്തിനാ അത് നമുക്ക് യോജിക്കൂല. ഗീബത്ത് പറയുന്നത് നിർത്തണം. അതുപോലെ തന്നെ വഇഹ്ഖാറു ബഅദിൽ മാരീൻ, അവന് മുൻപിലൂടെ നടന്നു പോകുന്നവർ അവരെ പരിഹസിക്കാതിരിക്കുക, പോകുന്ന ആൾക്കാരെ കമന്റ് അടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പറയുക, ആവശ്യമില്ലാത്ത വർത്തമാനം ഒഴിവാക്കണം. അതുപോലെ നീ അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ നടന്നു പോകുന്ന ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കരുത്. ഇതൊക്കെ ഉപദ്രവം നീക്കുന്നതിന്റെ ഭാഗമാണ്. ചെറിയ സ്ഥലത്ത് പോയിട്ട് അവിടെ ഇരിക്കരുത്, ഇത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നവവി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, നീ അവിടെ ഇരിക്കുന്നത് കൊണ്ട് അവിടെ കൂടെ പോകാൻ ആർക്കെങ്കിലും പ്രയാസമുണ്ടാകും, മടി ഉണ്ടാകുമെങ്കിൽ നീ അവിടെ ഇരിക്കരുത്. ഉദാഹരണത്തിന് ചില സ്ത്രീകൾ, അവർക്ക് ചിലപ്പോൾ അവരുടെ കുടുംബത്തിൽപ്പെട്ട ഇന്ന ആളവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മുന്നിൽ കൂടെ പോകാനൊരു ബുദ്ധിമുട്ടായിരിക്കും. വീട്ടിലിരിക്കുകയാണെങ്കിലൊക്കെ അത് ചിലപ്പോൾ സംഭവിക്കും. വെളാപ്പാനെ ഭയങ്കര പേടിയാണ്, വെളാപ്പാനെ മുന്നിൽ കൂടെ പോകാൻ പേടിയാണ്. അപ്പോൾ അത് അറിയുമെങ്കിൽ അവർക്ക് അവിടെ ആവശ്യം നിർവഹിക്കാനുള്ള സ്ഥലമാണ് എങ്കിൽ അവിടെ തന്നെ പോയിരിക്കരുത്, വേറെ എവിടെയും മാറിപ്പോയിരിക്കുക. നിന്നെ കൊണ്ട് അവിടെ കൂടെ ഒരാൾ നടന്നു പോകുന്നില്ല എന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ നീ അവിടെ തന്നെ ഇരിക്കരുത്. നോക്കൂ, നിങ്ങൾ ഇസ്ലാം മറ്റുള്ളവരുടെ അവസ്ഥകളെ എത്രമാത്രം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ. എത്ര എത്ര ഇടങ്ങൾ, ഇത്രയും അതുപോലെ നിങ്ങൾ പഠിച്ചു, ആകെ 10 കാര്യം പ്രതി പറഞ്ഞു. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ മറ്റുള്ളവരുടെ അവസ്ഥകളെ പരിഗണിക്കുന്നത് എത്ര സൂക്ഷ്മമായി കൊണ്ടാണെന്ന് നോക്കൂ. പക്ഷെ നമ്മൾ പലരും ഇത്തരം അദബുകൾ പഠിക്കാത്തത് കൊണ്ട്, ഇതിൽ ശീലിക്കപ്പെടാത്തത് കൊണ്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറ് പോലുമില്ല. അതുകൊണ്ടാണ് സഹാബികൾ സലഫുകൾ ചെയ്ത ചില നന്മകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, റബ്ബെ ഇങ്ങനൊരു മനുഷ്യന് നന്മ ചെയ്യാൻ പറ്റുമോ, ഇതിലും ഇങ്ങനെ ഒരു നന്മ ഉണ്ടോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു. ചില ആളുകൾ ചെയ്ത നന്മകൾ കണ്ടാൽ അല്ലേ, പഴയ കാലത്ത് സഹാബികളിലേക്കൊന്നും പോകണം, കുറച്ച് കാലഘട്ടം മുൻപ് വരെ മദീനയിലെ ചരിത്രം എടുത്തു വായിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും നിങ്ങൾ. മദീനക്കാർ അവർ കച്ചവടം നടത്തുമ്പോൾ കട തുറന്നു വെച്ച്, രാവിലെ കട തുറന്നു വെച്ച് അവിടെ അടുത്തേക്ക് ആ സാധനം വാങ്ങിക്കാൻ ആൾ വന്നാൽ, ഒരാൾ വന്നു, രണ്ടാൾ വന്നു, അവൻ്റെ അതേ സാധനങ്ങൾ വിൽക്കുന്ന ഒരു കട അപ്പുറമുണ്ടെങ്കിൽ മൂന്നാമത്തെ ഒരാൾ വന്നാൽ അവൻ പറയും, അപ്പുറത്തെ ഒരാൾ വെച്ച് അയാൾ തുറന്നിട്ട് ഒരാൾ പോയിട്ടില്ല, ഞാൻ അവിടെ പോയി സാധനം വാങ്ങിക്കുമെന്ന് പറയും. നോക്കണം നിങ്ങൾ, ഇന്നത്തെ കാലത്ത് പോകുന്നവനെ എങ്ങനെയെന്ന് എന്തിനും പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാന്നല്ലാതെ. പക്ഷെ അങ്ങനെ വരെ അതിൽ വരെ നന്മകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ലാ തഹ്ഖറന്ന മിനൽ മഅറൂഫി ഷൈഅൻ വലവ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖിൻ, നിന്റെ ഒരു സഹോദരനെ പുഞ്ചിരിക്കുന്ന ഒരു മുഖവുമായി കണ്ടുമുട്ടുക എന്ന നന്മയാണ് എങ്കിൽ പോലും നീ അത് നിസ്സാരമായി കാണരുത്. സഹാബികളിൽപ്പെട്ട ചിലർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം ഉണ്ടാക്കി തീർത്ത മാറ്റം എന്താണ്, അല്ലെ, അവർ ചില മുസ്ലിമായപ്പോൾ അവർ പറഞ്ഞത് എന്താണ്, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കാണുമ്പോഴെല്ലാം അവിടെ നിന്ന് പുഞ്ചിരിക്കാതിരുന്നിട്ടില്ല. സഹാബികൾ ചില പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അൽബജലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, നബി സ്വല്ലല്ലാഹു അലൈഹി മാ റആനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ വതബസ്സം, എന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെല്ലാം കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ അവിടെ നിന്ന് പുഞ്ചിരിച്ചിട്ടുണ്ട്. അവരെ ഹൃദയത്തിൽ അത് ഉണ്ടാക്കിയ മാറ്റമാണ്. സഹാബികൾ അവർ പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഒരാൾ ഇടപഴകിയാൽ അവർക്കെല്ലാം തോന്നും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടം എന്നോടാണ് എന്ന് തോന്നുന്ന രൂപത്തിലായിരുന്നു അവിടുന്ന് എല്ലാവരോടും പെരുമാറുന്നില്ല. ഇലാഹ ഇല്ലല്ലാഹ്, എങ്ങനെയാണ് ഒരു മനുഷ്യൻ അങ്ങനെ പെരുമാറുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുമാറ്റം അങ്ങനെ, അവിടുത്തെ അനുയായികളാണ് നമ്മൾ, നമ്മൾ മറക്കാൻ പാടില്ല. നമ്മുടെ പെരുമാറ്റം നന്നാക്കണം. പുറമെയുള്ള ആളുകൾ നമ്മളെ കാണുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് താടി അതുപോലുള്ള കാര്യങ്ങൾ, ദീനിന്റെ അടയാളങ്ങൾ പുറമേക്കുള്ളവർ ഈ പുറത്തുള്ള തർക്കങ്ങളിലും മറ്റുമൊക്കെ ഇടപെടുന്നു പരമാവധി ഒഴിവാക്കണം. കാരണം നിന്നെ മാത്രമല്ല, നിന്റെ ദീനിനെ കൂടി ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഈ കാര്യം നമ്മൾ ഓർക്കേണ്ട വിഷയമാണ്. അതുപോലെ അദ്ദേഹം പറഞ്ഞു, വറുദ്ദ സലാം, സലാം അടക്കലാണ് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലുമാണ്. അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു വഴിയിലിരിക്കുമ്പോൾ അന്യായമായി ഒരാൾ ഉപദ്രവിക്കപ്പെടുന്നത് കണ്ടാൽ, നിനക്ക് സാധിക്കുന്ന സാഹചര്യവും അവസ്ഥയൊക്കെ നോക്കിയിട്ടാണെങ്കിൽ, നിനക്ക് സാധിക്കുമെങ്കിൽ അതിക്രമിക്കപ്പെടുന്നവൻ അവനെ സഹായിക്കണം. നിനക്ക് പറ്റുന്ന അവസ്ഥയിലാണ് എങ്കിൽ, നീ കൂടി അതിക്രമിക്കപ്പെടുന്നവൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുമെങ്കിൽ പിന്നെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഒരാൾ വേറൊരാൾ വന്നിട്ട് പോലീസ് അടിക്കുകയാണ്, നീ പോയി പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ പിന്നെ നീ കൂടി അതിൽ ഉൾപ്പെടുന്നല്ല, നിനക്കാളെ സഹായിക്കാൻ പറ്റില്ല, രണ്ട് അതിക്രമിക്കപ്പെട്ട ആൾ കൂടുന്നല്ലാതെ. അപ്പോൾ നീ എന്താണ്, മഅദൂറാണ്, നിനക്ക് ഒഴിവ് കഴിവുണ്ട് അള്ളാഹുവിൻ്റെ അതിൽ. എന്നാൽ നിനക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ് മിണ്ടാതിരിക്കരുത്, ഞാൻ ഒന്നിലേക്ക് ഇടപെടില്ല എന്നിട്ട് മാറിയിരിക്കരുത്. നിനക്ക് കഴിയുന്ന കാര്യമാണ് എങ്കിൽ നീ മാറ്റി വെക്കണം. പലപ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇത്തരം പല കാര്യങ്ങളും നമ്മൾ കാണും, ഒരാൾ മിണ്ടൂല. അപ്പോൾ ഏതോ മനുഷ്യൻ അയാളുടെ അഭിമാനം അങ്ങനെ വ്രണപ്പെടുത്തപ്പെടുന്നുണ്ടാവും, ചിലപ്പോൾ പൈസ കുറഞ്ഞു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അപ്പോൾ പോയി സഹായിക്കാമെന്ന് ഞാൻ കൊടുത്തോണ്ട് എന്നിട്ട് കൊടുക്കുക. നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്, നമുക്ക് വലിയ ചിലവില്ലാതെ ചെയ്യാവുന്ന നന്മകളാണ്. അവിടെ നമ്മൾ മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യാം, നമ്മളിങ്ങനെ നോക്കിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. അവിടെ നമുക്ക് ചെയ്യാവുന്ന നന്മ നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതാണ് വഴിയുടെ മര്യാദ. അവസാനത്തെ കാര്യം, പത്താമത്തെ കാര്യം, വസ്ത്രത്തിലെ മര്യാദകളാണ്. ധാരാളം വിശദീകരിക്കേണ്ട മര്യാദയാണത്, പക്ഷെ ചുരുക്കി പറയാം. അദ്ദേഹം പറഞ്ഞു, എൽ ബസിൽ ജമീല മിനസിയാർ, നിന്റെ വസ്ത്രം ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക, ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക. പണ്ഡിതന്മാർ പറഞ്ഞു, ഭംഗിയുള്ള വസ്ത്രം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ മോശമല്ല, എന്നാൽ വല്ലാതെ ആളുകൾക്കിടയിൽ നിന്നെ എടുത്തു കാണിക്കുന്ന വസ്ത്രമല്ല, അതാണ് ഭംഗിയുള്ള വസ്ത്രം. വസ്ത്രത്തിൻ്റെ പേരിൽ നീ ആളുകൾക്കിടയിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു പുതിയാപ്പിള നടന്നു പോകുന്ന പോലെ ആവാനും പാടില്ല, എന്നാൽ ഒരു തനിച്ച ദരിദ്രൻ യാചകൻ നടന്നു പോകുന്ന പോലെ ആവാനും പാടില്ല. മധ്യമമായ വസ്ത്രം ധരിക്കുക, അതാണ് വസ്ത്രം. ഇസ്ലാമിലെ വസ്ത്രം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത വസ്ത്രങ്ങളെ വിശേഷിപ്പിച്ചത് ശുഹ്റത്തിൻ്റെ വസ്ത്രമായിട്ടാണ്. മല്ലബിസ ലിബാസ ശുഹ്റത്തിൻ, ആരെങ്കിലും പ്രസിദ്ധിയുടെ വസ്ത്രം ധരിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ പരലോകത്ത് അഗ്നി കൊണ്ടുള്ള വസ്ത്രം ധരിപ്പിക്കുന്നതാണ്. എന്താ പ്രശസ്തിയുടെ വസ്ത്രം എന്ന് പറഞ്ഞാൽ, പൊതുവെ ജനങ്ങൾ സ്വീകരിക്കാത്ത ആളുകൾക്കിടയിൽ നിന്നെ തീർത്തും വേറിട്ട് നിർത്തുന്ന വസ്ത്രം, അത് നീ ധരിക്കരുത്. അത് രണ്ട് രൂപത്തിലാവാം. ഒന്നല്ലെങ്കിൽ തീരെ പഴകിയ വസ്ത്രം ധരിച്ച്, കണ്ടില്ലേ ആ ഫക്കീറിനെ പോലെ നടന്നു വന്ന ആളെ കണ്ടില്ലേ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കരുത്. അതല്ലെങ്കിൽ വല്ലാതെ തിളങ്ങുന്ന മുത്തും പൗഴൊക്കെ ഇട്ടത് അങ്ങനെയാവരുത്. ആളുകൾക്കിടയിൽ നിന്റെ വസ്ത്രം കൊണ്ട് നീ വല്ലാതെ വേറിട്ട് നിർത്തപ്പെടരുത്. പൊതുവെ ജനങ്ങൾ ധരിക്കുന്ന വസ്ത്രം എന്താണോ അത് ധരിക്കുക. മുസ്ലിമീങ്ങൾ, അവരിൽ ദീൻ പാലിക്കുന്നവർ പൊതുവെ സ്വീകരിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാവുന്ന. എന്നാൽ തന്നെ അതിൽ ശ്രദ്ധിക്കുക, ഒരു നാട്ടിൽ ആളുകൾ കന്തൂറയും മറ്റൊന്നും തീരെ ധരിക്കാറില്ല, അവിടെ പോയി നീ കന്തൂറടരുത്. അത് അറബികളുടെ വസ്ത്രമാണ്. പൊതുവെ ഒരു മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ, ദീൻ പാലിക്കുന്നവർ, ആ സമൂഹത്തിൽ പാലിക്കുന്ന വസ്ത്രം അത് ധരിക്കുക. അതിനപ്പുറത്തേക്ക് വസ്ത്രത്തിൽ മാറ്റത്തിരു. ചില ആളുകൾ ഏതെങ്കിലും പ്രത്യേക അറബ് നാടുകൾ ധരിക്കുന്ന തലയെക്കെട്ട് ധരിക്കും, ഇവന് അവിടുന്ന് വന്നതാണെന്ന് തോന്നിപ്പോവും. അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ നാട്ടിലുള്ള ആളുകളുടെ വസ്ത്രം ധരിക്കുക. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് ഖമീസ് എന്ന പേരിൽ ചില ആളുകൾ അത് ധരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീളക്കുപ്പായം ധരിച്ചിരുന്നു, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിനേക്കാൾ വലിയ സുന്നത്ത് നീ ഉപേക്ഷിക്കുകയാണ്. അതെന്താണ്? നാട്ടിലെ വസ്ത്രത്തിനോട് യോജിക്കുക എന്നുള്ളതാണ്. അത് അതിനേക്കാൾ ഗൗരവപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാട്ടിലെ വസ്ത്രം ധരിച്ചു, ആ നാട്ടിലെ വസ്ത്രമാണ് നീ ധരിക്കേണ്ടത്. ഭംഗിയുള്ള വസ്ത്രം എന്ന് പറഞ്ഞാൽ തീരെ വൃത്തികെട്ടതാവരുത്, എന്നാൽ വല്ലാതെ ആളുകൾക്കിടയിൽ എടുത്തു കാണിക്കുന്നതാകരുത്. ഒരിക്കൽ മാലിക് അബുൽ അഹ്വസിന്റെ പിതാവ്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ തീരെ നിലവാരമില്ലാത്ത ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അവിടുന്ന് ചോദിച്ചു, അലക മാലുൻ, നിനക്ക് സമ്പാദ്യമില്ലേ? അദ്ദേഹം പറഞ്ഞു, നഅം, എനിക്ക് സമ്പത്തുണ്ട്. മിൻ അയ്യിൽ മാൽ, എന്തൊക്കെയാണ് നിന്റെ കയ്യിലുള്ള സമ്പത്ത്? അദ്ദേഹം പറഞ്ഞു, ആതാനി അല്ലാഹു മിനൽ ഇബിലി വൽ ഗനമി വൽ ഖൈലി വറഖീ, അടിമകളുണ്ട്, ഒട്ടകമുണ്ട്, കുതിരകളുണ്ട്, വലിയ സമ്പത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇദാ ആതാക അല്ലാഹു മാലൻ ഫൽയുറ ആസറു നിഅമത്തില്ലാഹി അലൈക വകറാമത്തി, അല്ലാഹു നിനക്ക് സമ്പത്ത് തന്നിട്ടുണ്ട് എങ്കിൽ അതിന്റെ അടയാളം അല്ലാഹു നിന്റെ കാണട്ടെ, നിനക്ക് അല്ലാഹു നൽകിയ ആദരവ് നിന്റെ ശരത്തിൽ കാണട്ടെ. സൂറത്തു ദുഹായിൽ പറഞ്ഞതിന്റെ ഭാഗമാണ്. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നീ പുറമേക്ക് പറയണം എന്നതിൽ പെട്ടതാണ് അല്ലാഹു നൽകിയ നിഅമത്തുകൾ അതിന്റെ അടയാളം ജീവിതത്തിൽ കാണാന്നുള്ളത്. ചില ആളുകൾക്ക് ഇതിൽ ധാരണയുണ്ട്, പ്രത്യേകിച്ച് സൂഫികളടുത്ത് വന്നതാണ് കുറെയൊക്കെ. ഒരു മനുഷ്യനെ അടുപ്പിക്കാൻ പറ്റാത്ത വൃത്തിയില്ലാത്ത കോലത്തിൽ നടക്കുക എന്നത് എന്തോ ഇസ്ലാമാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും അത് ഇസ്ലാമല്ല. നല്ല വസ്ത്രം ധരിക്കണം, അതിൽ യാതൊരു തെറ്റുമില്ല മോശവുമില്ല. വഅഫ്ളുഹ അൽ അബിയദ്, ഏറ്റവും നല്ല നിറം വസ്ത്രത്തിൽ വെള്ളയാണ്, വെള്ളയാണ് ഏറ്റവും നല്ല വസ്ത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽബസു മിൻ സിയാബികുമുൽ ബയാദ്, നിങ്ങൾ വസ്ത്രം നിങ്ങളുടെ കൂട്ടത്തിൽ ധരിക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ വസ്ത്രങ്ങൾ ഏറ്റവും നല്ലത് വെള്ള വസ്ത്രമാണ്, അത് നിങ്ങൾ ധരിക്കുക. ഫഇന്നഹാ മിൻ ഖൈരി സിയാബികും വകഫിനു ഫിഹാ മൗതാകും, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ മരിച്ചാൽ അവരെ നിങ്ങൾ അതിൽ കഫൻ പുടവ ധരിപ്പിക്കുക, വെള്ള കഫൻ ധരിപ്പിക്കുക. ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ബാധകമാണ് വെള്ള. ഏത് സന്ദർഭത്തിലൊഴികെ? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാട്ടിലെ പൊതു വേഷവിധാനം വെള്ളയല്ല എങ്കിൽ അവരത് ഉപേക്ഷിക്കലാണ് നല്ലത്. പൊതു വേഷവിധാനം വെള്ള വസ്ത്രം ധരിച്ച് സ്ത്രീകൾ പുറത്തിറങ്ങല അല്ല എങ്കിൽ അവരത് ധരിക്കേണ്ടതില്ല, അവർക്കത് ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ തന്നെ വെള്ള ധരിക്കുക എന്നത് സുന്നത്താണ്, എന്നാൽ വെള്ളക്കപ്പുറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് അനുവദനീയമാണ്, ഒരിക്കലും ഹറാമല്ല. ചില നിറങ്ങളൊഴികെ, ഉദാഹരണത്തിന് കാവി നിറം ഹദീസിൽ തന്നെ വിലക്കപ്പെട്ട നിറമാണ്, അത് ഉപേക്ഷിക്കേണ്ടതാണ് എന്നതിനോടൊപ്പം നമ്മുടെ നാട്ടിൽ ബഹുദൈവ ആരാധകർ സ്വീകരിക്കുന്ന വേഷമാണ്, അവരുടെ മതവുമായി ബന്ധപ്പെട്ട നിറവുമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിശ്വാസധാരകളുടെയോ അടയാളമായി തോന്നുന്ന വസ്ത്രം ധരിക്കരുത്. ഉദാഹരണത്തിന് പിന്നെ ചില ആളുകൾ അമ്പലങ്ങളിലേക്ക് യാത്ര പോകുന്നു, കറുത്ത മുണ്ട് ധരിക്കും, അതേ രൂപത്തിലെ കറുത്ത മുണ്ട് ധരിച്ച് നടക്കരുത്, അവരിൽ പെട്ടവരാണ് എന്ന് തോന്നിക്കുന്ന വസ്ത്രം ധരിക്കരുത്. അപ്പൊ ഇത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നാട്ടിൽ ഫുസാഖുകൾ, അള്ളാഹുവിന്റെ ദീൻ സൂക്ഷിക്കാതെ നടക്കുന്ന ആളുകൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കരുത്. ചില പ്രത്യേകതര ബനിയനുകൾ അല്ലെങ്കിൽ ജേഴ്സി ഇട്ട് പള്ളിക്ക് വരാം ചെയ്യരുത്. അത് ദീന് അത് പാലിച്ച് നടക്കുന്ന ഒരാൾക്ക് യോജിക്കുകയില്ല. അപ്പോൾ അവർ ദീനനുസരിച്ച് നടക്കുന്ന, അള്ളാഹിനെ പോലെ നടക്കുന്ന ഒരാളെ കോലം വസ്ത്രത്തിലുണ്ടായിരിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിലൊന്നാണ്. വലാ യുജാവിസു കഅബൈക സുഫ്ലൻ, നിന്റെ വസ്ത്രം നെരിയാണിക്ക് താഴേക്ക് ഇറങ്ങാൻ പാടില്ല. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ധാരാളം ഹദീസുകൾ വന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്റത്തുൽ മുഅ്മിനി ഇലാ അൻസാഫി സാഖൈഹി, ഒരു മുഅ്മിനിന്റെ വസ്ത്രം അവന്റെ കണങ്കാലിന്റെ മധ്യത്തിലാണ്, അതായത് മുട്ടിനും നെരിയാണിക്കും ഇടയിലുള്ള സ്ഥലം, അതിന്റെ നേരെ മധ്യമാണ് ഈ പറഞ്ഞ സ്ഥലം, അവിടെയാണ് അവന്റെ വസ്ത്രം ഉണ്ടാകേണ്ടത്. ലാ ജുനാഹ അലൈഹിമ ബൈനഹു വബൈനൽ കഅബൈൻ, എന്നാൽ അതിനും പിന്നെ രണ്ട് കണങ്കാലുകൾക്കും ഇടയിൽ ആകുന്നതിൽ എന്തില്ല, തെറ്റില്ല. പറയാ അതിനിടയിലാകുന്നതിൽ തെറ്റില്ല. വമാ അസ്ഫല മിനൽ കഅബൈനി ഫിന്നാർ, നിര്യാണിക്ക് താഴെ വസ്ത്രം പോയാൽ അത് നരകത്തിൽപ്പെട്ടതാണ്. അത് ഗൗരവമുള്ള കാര്യമാണ്, ഒന്ന് നിസ്സാരമാക്കരുത്. ഇന്നത്തെ കാലത്ത് വന്നു തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളിലൊന്നാണിത്. അതൊക്കെ ശാഖാപരം, അതൊക്കെ ചെറിയ കാര്യം. എന്താണ് ഈ ചെറിയ കാര്യം എന്ന് പറയുന്നത്? അല്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്, നിനക്ക് ചെറുതും വലുതും നീയാണോ തീരുമാനിക്കുന്നത്? ഞാൻ മുൻപ് ഇവിടെ പറഞ്ഞ പോലെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം കുത്തേറ്റ് കിടക്കുന്ന സന്ദർഭത്തിൽ ഒരു ചെറുപ്പക്കാരൻ വന്നപ്പോഴാണ് തിരിച്ചു പോകുമ്പോൾ പറഞ്ഞത്, യാ ബുനൈ ഇർഫഅ സൗബക ഇർഫഅ സൗബക ഫഇന്നഹു അത്ഖാ ലിറബ്ബിക വഅൻഖാ ലിസൗബിക, മോനെ നീ വസ്ത്രം മുകളിലേക്ക് എടുക്ക്, അത് നിന്റെ റബ്ബിന് ഇഷ്ടപ്പെട്ടതാണ്, അതോടൊപ്പം നിന്റെ വസ്ത്രം ശുദ്ധിയാകാൻ കാരണമാണ്. കുത്തേറ്റ് കിടക്കുന്ന സമയത്താണ് പറയുന്നത്. ഇതാണോ നിസ്സാരമായ വിഷയം? അപ്പോൾ ഇത്തരം കാര്യങ്ങളെ നിസ്സാരമാക്കുക. ചില ആളുകൾ പറയും എനിക്ക് അഹങ്കാരമില്ല, ചില ഹദീസിൽ അഹങ്കാരത്തിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, വസ്ത്രം താഴ്ത്തേക്ക് എടുത്തുന്ന പറഞ്ഞിട്ടുള്ളൂ. മാത്രമല്ല എനിക്ക് അഹങ്കാരമില്ല എന്ന് എങ്ങനെയാണ് നമ്മൾ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക സ്വയം? അള്ളാഹു പറഞ്ഞതുപോലല്ല, തുസക്കും അൻഫുസക്കും, നിങ്ങൾ സ്വയം ഒരിക്കലും നിങ്ങളെ നന്നാക്കി പറയരുത്. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട റബ്ബേ എനിക്ക് അഹങ്കാരം ഉണ്ടോന്നാണ്, കാരണം അഹങ്കാരം മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വേഗം കയറി വരുന്നതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ വിചാരിക്കുക, ഭയങ്കര വിനയാന്യതനാണ്. ഫിറഔൻ നാട്ടുകാരെ വഞ്ചനയിലേക്ക് നയിച്ചപ്പോൾ, വലാലത്തിലേക്ക് വഴികളിലേക്ക് നയിച്ചപ്പോൾ അവൻ എന്താ പറഞ്ഞത്? അവൻ പറഞ്ഞു, വലാ അഹദീകും ഇല്ലാ ഇലാ സബീലിർ റഷാദ് ലാ ഉരീകും ഇല്ലാ മാ അറാ, എനിക്ക് മനസ്സിലായതല്ലാതെ മിസ്റുകാരെ ഈജിപ്തുകാരെ ഞാൻ നിങ്ങളോട് ഒരിക്കലും പറയുകയില്ല, നിങ്ങളെ ഞാൻ നേർവഴിയിലേക്കല്ലാതെ നയിക്കുകയില്ല. ആര് പറയുന്നു? ഫിറഔൻ. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം, വസ്ത്രം താഴോട്ട് പോകരുത്, അത് ശ്രദ്ധിക്കേണ്ടതാണ്. വബ്ദ ബിയമീനിക ലുബ്സൻ വബിഷിമാലിക ഖലഅൻ, വസ്ത്രം ധരിക്കുമ്പോൾ ധരിച്ചു തുടങ്ങേണ്ടത് വലത്തു നിന്ന്, എന്നാൽ ഊരേണ്ടത് ഇടത് നിന്നാണ്. ഇടതാണ് ആദ്യം ഊരേണ്ടത്, വലതാണ് ആദ്യം ധരിക്കേണ്ടത്. ഇത് പൊതുവെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട്. ഇത്രയുമാണ് ഈ കിതാബിൽ പറയപ്പെട്ട 10 അദബുകൾ. അദബുകളുടെ വിഷയം ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങൾ പഠിക്കണം. പഠിക്കുക മാത്രമല്ല, ഓരോ ദിവസവും കുറേശ്ശെ കുറേശ്ശെയായി നന്നാക്കണം. ഇത് ഭയങ്കര റാഹത്തുള്ള കാര്യമാണ്. നമ്മുടെ ഹൃദയത്തിന് അത് വിശാലത നൽകും, സ്വസ്ഥത നൽകും, സമാധാനം നൽകും. നല്ല സ്വഭാവം എന്നത് നിലക്കാത്ത ഇബാദത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്ന അഹബ്ബക്കും ഇലയ്യ വഅഖറബക്കും മിന്നി മൻസിലതൻ യൗമൽ ഖിയാമ അഹ്സനുകും ഖുലുഖ. നിങ്ങളിൽ എന്നോട് ഏറ്റവും പരലോകത്ത് അടുത്തിരിക്കുക, നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ നിങ്ങൾ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. അവരൊറ്റ ഹദീസ് മതി സ്വഭാവം നന്നാക്കാനുള്ള പ്രേരണയായിട്ട് എപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അവിടുത്തോട് ഏറ്റവും അടുത്തിരിക്കാൻ സാധിക്കുന്നത് ആർക്കാണ്? ഏറ്റവും നല്ല സ്വഭാവമുള്ളവർക്കാണ്. മാത്രമല്ല അവിടുന്ന് പറഞ്ഞു, മീസാനിൽ ഏറ്റവും അധികം കനം തൂങ്ങുന്ന കാര്യം നല്ല സ്വഭാവമാണ്. എന്തുകൊണ്ടാണ് അത്? എന്തുകൊണ്ട് നല്ല സ്വഭാവത്തിന് ഇത്രയധികം ശ്രേഷ്ഠത നൽകപ്പെടുന്നത്? രണ്ട് കാരണങ്ങൾ പ്രധാനമായും പറയാം. ഒന്ന്, നല്ല സ്വഭാവം എന്നത് അവന് ഉണർന്നിരിക്കുന്ന സമയത്തൊക്കെ അവന് പ്രതിഫലം നൽകുന്ന കാര്യമാണ്. കാരണം നിന്റെ ജീവിതം എന്ന് പറയുന്നത് ആളുകളോട് ഇടപഴകിയിട്ടാണ്. നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ നല്ല രൂപത്തിൽ നിൽക്കുക എന്നുള്ളതാണ്. എൻ്റെ പ്രധാനപ്പെട്ട ഭാഗം അള്ളാഹുവിനോട് നല്ല രൂപത്തിൽ നിൽക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല രൂപത്തിൽ നിൽക്കുക, പിന്നെ ജനങ്ങളോട്. നീ ഏതൊരു ഇടപെടൽ നടത്തുമ്പോഴും നിനക്കത് ഇബാദത്താണ്, നീ പോലും അറിയാതെ. നീ ഇത് ഇബാദത്ത നീയത്തൊന്നും വെക്കുന്നില്ല, പക്ഷേ അത് നിനക്ക് ഇബാദത്താണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിന്റെ നല്ല സ്വഭാവം ജനങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്താണ് എന്ന് നിനക്കറിയാൻ പറ്റില്ല. എത്ര എത്ര ആളുകൾ ചിലപ്പോൾ അങ്ങാടിയിലൂടെ ഭയങ്കര ടെൻഷനിൽ നടന്നു പോയിരിക്കും. അപ്പോൾ ഒരു നല്ലൊരു മനുഷ്യൻ ഒരാൾ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ അവൻ്റെ മനസ്സിലുള്ള ഭാരം എത്രയോ കുറഞ്ഞിട്ടുണ്ടാവും. നീ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. നീ അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ടേ ഉള്ളൂ, നീ അയാളെ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ നിന്റെ ആ ഒരു ചെറിയ പുഞ്ചിരി ചിലപ്പോൾ അയാളുടെ വലിയൊരു ടെൻഷൻ മാറ്റാൻ കാരണമായിട്ടുണ്ടാവും. എത്ര തവണ നമുക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്, നമ്മൾ ഭയങ്കര ടെൻഷനിലായിരിക്കും. ചിലപ്പോൾ ഒരാൾ നല്ലൊരു പെരുമാറ്റം കിട്ടിയാൽ കുറേയൊക്കെ പ്രയാസങ്ങൾ ഹൃദയത്തിൽ നീങ്ങിപ്പോകും. എന്നാൽ ചിലപ്പോൾ വലിയ പ്രയാസത്തിൽ നടന്നു വന്ന ഒരാൾ അയാളെ മുഖത്തേക്ക് നീ അങ്ങ് തിരിഞ്ഞു പോയി കളഞ്ഞാലോ? അപ്പോൾ നിന്റെ നല്ല സ്വഭാവം ഉണ്ടാക്കുന്ന മാറ്റം എന്താണ് എന്ന് നീ അറിയുന്നില്ല. നീ ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്നില്ല. നമ്മൾ അറിയുന്ന ഇബാദത്തുകൾ പൊതുവെ നമുക്ക് എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ സ്വയം അഹങ്കാരം തോന്നാൻ കാരണമാകും. പക്ഷെ ഇത് നമ്മളറിയില്ല. നമ്മളുണ്ടാക്കിയ മാറ്റം എന്താണ്? നമ്മൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാവുക. അതുകൊണ്ട് സ്വഭാവത്തിൻ്റെ കാര്യം നന്നായി ശ്രദ്ധിക്കണം, പഠിക്കണം. ഇത് പഠിക്കാതെ മനസ്സിലാവില്ല. പൊതുവെ പല ആളുകളെയും ബാധിക്കുന്ന പ്രശ്നങ്ങളിലൊന്ന്, എല്ലാവരുടെയും ധാരണ അവനവൻ്റെ സ്വഭാവമാണ് ദുനിയാവിൽ ഏറ്റവും നല്ല സ്വഭാവമെന്ന് അല്ല. നമ്മൾ അത് നേരെ തിരുത്തണം. എൻ്റെ സ്വഭാവത്തിൽ തിരുത്തേണ്ടതുണ്ട്, ഇന്നിന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ ആദ്യം അംഗീകരിച്ചാലേ നമ്മുടെ സ്വഭാവം നന്നായി തുടങ്ങുള്ളൂ. അതുകൊണ്ടാണ് ഉലമാക്കൾ ഖുലുഖിന്റെ സ്വഭാവത്തിൻ്റെ വിഷയം പറയുമ്പോൾ അവർ പറയാറുണ്ട്, നിന്റെ അരികിലുള്ള മോശം സ്വഭാവങ്ങൾ എന്താണ് എന്ന് നിന്നോട് ചോദിച്ചാൽ എണ്ണി പറയാൻ നിനക്ക് സാധിക്കണം. അങ്ങനെ ഒരാൾക്ക് പറയാൻ കഴിയുന്നില്ല എങ്കിൽ അത് അവൻ്റെ കുറവാണ്. എന്നോട് നിന്നോട് ചോദിച്ചാൽ നിന്റെ മോശ സ്വഭാവങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നിനക്ക് എണ്ണി പറയാൻ കഴിയണം. ഇന്നിന്ന പ്രശ്നങ്ങൾ എൻ്റെ അടുത്തുണ്ട്. നിന്റെ അടുത്ത് പ്രശ്നമുണ്ട് എന്ന് നീ തന്നെ അംഗീകരിക്കാൻ നിനക്ക് എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുക? അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് സ്വയം ആദ്യം വിലയിരുത്തുക, എന്നിട്ട് പരിഹരിക്കാൻ തുടങ്ങുക. ഓരോന്നോരോന്നായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, എന്നിട്ട് പതുക്കെ പതുക്കെ ശ്രമിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ചില പണ്ഡിതന്മാർ ദേഷ്യം മാറ്റുന്നത് പറഞ്ഞിട്ടുണ്ട്. ദേഷ്യമാണ് പല ആളുകളുടെയും സ്വഭാവ മോശമാവാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ദേഷ്യം. അവർ പറഞ്ഞു, നിനക്ക് ചെറിയ ദേഷ്യം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇടയ്ക്ക് ഉണ്ടാക്കുക, എന്നിട്ട് നീ അതിൽ പിടിച്ചു നിൽക്കുക, ക്ഷമിക്കുക. പതുക്കെ 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 നിനക്ക് അതിനേക്കാൾ വലുത് ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യം ഉണ്ടായാൽ ക്ഷമിക്കാൻ പറ്റും. ഒറ്റയടിക്ക് നിനക്ക് സാധിക്കില്ല, പക്ഷേ നിനക്ക് ചെറുതായി ദേഷ്യം ഉണ്ടാക്കുന്ന ഒരു കാര്യം, ചെറിയ കാര്യങ്ങൾ അതിൽ നീ ക്ഷമിക്കാൻ തുടങ്ങുക. അത് നീ തീരുമാനമെടുക്കുക. എന്നിട്ട് പതുക്കെ അടുത്തിലേക്ക് അടുത്തിലേക്ക് കയറി പോകും. ഇങ്ങനെ പതുക്കെ നമ്മൾ സ്വൽസ്വഭാവം എന്നത് നമ്മുടെ ശീലമാക്കിയാൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ ശീലമല്ലെങ്കിലോ അത് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് മാത്രമല്ല നമ്മുടെ ദഅ്‌വ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ അത് വലിയൊരു കാരണമാണ് നല്ല സ്വഭാവം എന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല സ്വഭാവമുള്ള ഒരു ഉമ്മത്തായി മാറാൻ, അതിന്റെ ഭാഗമാകാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പുസ്തകം അൽഹംദുലില്ലാഹ് ഇതോടുകൂടി പൂർത്തീകരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഇരുത്തം നമ്മൾ ഈ കൂടിയിരുന്നത് അല്ലാഹുവിൻ്റെ അരികിൽ സ്വീകരിക്കപ്പെടുന്ന ഒരു സൽക്കർമ്മമായി രേഖപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഹദിന ലി അഹ്സനിൽ അഖ്ലാഖ് لا يهدي لأحسنها إلا أنت واصرف عنا سيئها لا يصرف عنا سيئها إلا أنت اللهم إنا نسألك من الخير كله عاجله وآجله ما علمنا منه وما لم نعلم ونعوذ بك من الشر كله ما عاجله وآجله ما علمنا منه وما لم نعلم اللهم إنا نسألك التقى والعفاف والغنى اللهم إنا نسألك التقى والعفاف والغنى اللهم عز الإسلام والمسلمين وأذل الشرك والمشركين اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك